കർത്താവിനെല്ലാം വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഒരുങ്ങളെ സ്ത്രീ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഫലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശീലിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഫലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശീലിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഫലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശീലിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ നമിച്ച് രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം പെരുകണമേ. നിന്റെ തിരുവശ്വ സ്രോതത്തിലെ പോലെ പുണ്യമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്യന് ഞങ്ങളെ രക്ഷണമേ. നടന്ന രാജ്യശക്തിയും ഓർത്തു നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ യേശുക്കളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ദർശനമായ നമ്മുടെ കർത്താവായ യേശുമേശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നിവർത്തറിയമേ നമ്പ്രാന്റെ അമ്മേ. ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും എന്തും പ്രാരണമേ ദേശിച്ചുകൊള്ളണമേ. ആമീൻ. പാർക്കുമോർ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രികാലം വീണ്ടും ഒരു മുമ്പാകെ ഞങ്ങൾക്ക് ചേർന്ന് വരുവാൻ അവിടെ നിടയാക്കിയല്ലോ. നിന്റെ ശ്രേഷ്ഠമായിരിക്കുന്ന പീഡാനുഭവത്തിൽ പങ്കുചേരുവാൻ പ്രതാവെ കുരിശിനും കല്ലറയ്ക്കും അപ്പുറമായി പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയുണ്ടെന്നുള്ള വലിയ പ്രത്യാശയിൽ ഞങ്ങളെ സന്തോഷിപ്പാൻ, എന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിന് വേണ്ടി തുടർന്നുള്ള ദിവസങ്ങളിൽ കാത്തിരിപ്പാൻ ഞങ്ങളെ അവിടെ നിടയാക്കിയ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യും. എന്റെ അനുഗ്രഹങ്ങളും കൃപകളും നൽവരങ്ങളും ഞങ്ങളെല്ലാവരോടും വർദ്ധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ലക്ഷ്യങ്ങളെയും ഞങ്ങൾ ചെയ്യുന്നു. നിന്റെ തിരുസാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഞങ്ങളോടൊപ്പമുണ്ട്. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നീ ദാനമായിട്ട് നൽകുന്നു. നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണമേ. ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. വിവിധ മാനസിക ക്ലേശങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ, ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന വിവിധ വിഷയങ്ങളിലൂടെ, പ്രത്യേകിച്ച് കർത്താവെ ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിലൂടെയും ചോദ്യങ്ങളിലൂടെ, എന്ത് ചെയ്യണമെന്നറിയാത്ത നിമിഷങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവ സാന്നിധ്യത്താൽ എല്ലാവരെയും നിറയ്ക്കണം. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ വഴി നടത്തണം. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവ് എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ മാതാക്കളെ, സഹോദരിമാരെ, വീണ്ടും നമുക്ക് ഒന്നരണ്ടാഴ്ചകൾക്ക് ശേഷം കൂടി വരുവാൻ ഇടയാക്കി ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ നോയമ്പ് ഉപവാസങ്ങളുടെ ദിവസങ്ങൾ പൂർത്തീകരിച്ചു. യേശുമ്പുരാന്റെ പീഡാനുഭവത്തോട് ചേർന്ന് ഒരു സ്ലിഹ ഓർമ്മിപ്പിക്കുന്ന പോലെ ക്രിസ്തു യേശുവിന്റെ കഷ്ടാനുഭവത്തിൽ കുറവുള്ളത് ഞാൻ എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും വിഷമങ്ങളും എല്ലാം യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ കുറവുള്ളതായിട്ട് നമുക്ക് തിരിച്ചറിയുകയും നമുക്കത് പൂർത്തീകരിക്കുകയും നമ്മളത് പൂർത്തീകരിക്കുകയും ചെയ്യുകയാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ വേദനകൾക്കും ഭാരങ്ങൾക്കും ഒക്കെ ശമനം കിട്ടും. അതിനുശേഷം കുരിശിനും കല്ലറയ്ക്കും അപ്പുറമായിട്ട് ഒരു വലിയ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയുണ്ടെന്ന് നമ്മളെ കർത്താവ് ഓർമ്മിപ്പിച്ചു. തുടർന്നുള്ള ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ ഓർക്കുന്ന കഥ കടച്ചിരിക്കെ തന്നെ കർത്താവിന്റെ മൗതികമായിരിക്കുന്ന ശരീരം കഥ കടച്ചിരിക്കെ തന്നെ അകത്ത് വരുവാൻ സാധ്യതയുള്ളതാണെന്നുള്ള വലിയ സന്ദേശം നമുക്ക് നൽകുന്നു. കടലിന്റെ മേലിൽ നടക്കുവാൻ ശിഷ്യന്മാർക്ക് വലിയ മീൻപിടുത്തം നൽകുവാനും തന്നെ പറ്റിയുള്ള നിരാശയിൽ നിന്ന് പഴയ രീതിയിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിലും വീണ്ടും നമ്മളോട് ചേർന്ന് നിന്ന് നമ്മളെ ഉറപ്പിക്കുന്ന ഒരു നല്ല ദൈവത്തെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അതാണ് ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓർക്കുന്ന കർത്താവിന്റെ 40 ദിവസത്തെ തിരുസാന്നിധ്യം നമ്മളോടൊപ്പം ഇനിയുമുണ്ട്. നമുക്കത് പ്രത്യേകം അനുസ്മരിക്കാം. നമ്മളുടെ ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിരാശയിലോ പ്രയാസത്തിലോ ഒക്കെ ഇരിക്കുന്നെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടെന്നുള്ളത് നമ്മളെ ബലപ്പെടുത്തട്ടെ. എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറയ്ക്കട്ടെ. തുടർന്ന് പിന്നീട് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ട് നമ്മൾ കാത്തിരിക്കും. യശംബ്രാന് യെരുശലേം എന്ന് പറയുന്ന ആ ഒരു ചെറിയ പട്ടണത്തിന്റെ ഉള്ളിൽ പലസ്തീൻ നാട്ടിൽ മാത്രമാണ് ഭൗതികമായിട്ട് വന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത്. പിന്നീട് കർത്താവിന്റെ ഫിസിക്കൽ പ്രസൻസ് തന്റെ ശരീര രക്തങ്ങളിലൂടെ നമുക്ക് നൽകിയെങ്കിലും കർത്താവ് പറഞ്ഞ ഒരു വലിയ കാര്യമുണ്ട്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് പാറക്കലീത്ത എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് വരത്തില്ല. ആ പരിശുദ്ധാത്മാവ് വരുമ്പോ അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് ഓർപ്പിച്ചതുപോലെ സ്ഥലത്തിന്റെയോ സമയത്തിന്റെയോ ഒന്നും പരിമിതിയില്ലാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്ന് ശിഷ്യ സമൂഹത്തിന് മാത്രമാണ് യേശുക്രിസ്തുവിന്റെ ആ ഒരു ഇൻകാർണേറ്റഡ് പ്രസൻസ് മനുഷ്യാവതാര സാന്നിധ്യം ലിറ്ററലി കിട്ടിയുള്ളെങ്കിൽ ഇപ്പോൾ ദൈവം നമ്മളോടൊപ്പം ഇരിക്കുവാൻ നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിന് നമ്മളോടൊപ്പം സഭയിലൂടെ അയച്ചിരിക്കുകയാണ്. എല്ലാവർക്കും സ്ഥലത്തിന്റെയും സമയത്തിന്റെയും ഒന്നിന്റെയും പരിമിതി ഇല്ലാതെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് സഭ ഇന്ന് മുൻപിലേക്ക് നടക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ആദ്യകാലം ദൈവത്തിന്റെ തിരുസാന്നിധ്യം ശബ്ദത്തിലൂടെയും വെളിപ്പാടിലൂടെയും അരുളപ്പാടിലൂടെയും ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും ആയിരുന്നുവെങ്കിൽ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ പിന്നീട് പുത്രൻ തമ്പുരാന്റെ സാന്നിധ്യം കാലത്തിന്റെ തികവിൽ അങ്ങനെ ഉണ്ടായി. അതും 3.5 വർഷത്തേക്ക് പരിമിതമായിരുന്നുവെങ്കിൽ വീണ്ടും അതിന്റെ അനുഭവതലത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ നമുക്കുണ്ട് എങ്കിൽ തന്നെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ മോഹനാഭിഷേകത്തിലൂടെ പ്രാപിച്ച് മമദിസയിലൂടെ സ്വീകരിച്ച് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ദർശനമായിട്ടോ വെളിപ്പാടായിട്ടോ ഒക്കെ മാത്രമല്ല നിൽക്കുന്നത്, ഫിസിക്കൽ പ്രസൻസ് ആയിട്ട് അപ്പവീഞ്ഞുകളിലൂടെ ശരീര രക്തങ്ങൾ നമുക്ക് ലഭിക്കുന്നു. വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളത് നമ്മളെ ബലപ്പെടുത്തട്ടെ. കൂടുതൽ അനുഗ്രഹീതമായി മുൻപിലേക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പുനരുദ്ധാനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പറയുന്നത് ഹാപ്പി ഈസ്റ്റർ എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി, നമ്മുടെ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയും ലിറ്റർജിക്കൽ പ്രാക്ടീസ് അനുസരിച്ച് നമ്മൾ സാധാരണ ഈ ദിവസത്തെ നമ്മുടെ സല്യൂട്ടേഷനും അതിന്റെ റെസ്പോൺസും എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഈസ് റിസൺ എന്നുള്ളതാണ്. അപ്പോ അതിനെന്താ മറുപടി ആയിട്ട് പറയുന്നേ? ഇൻഡീഡ് ഹി ഈസ് റിസൺ എന്നുള്ളത്. അത് വളരെ നല്ല ഒരു സല്യൂട്ടേഷനാണ്. അത് എപ്പോഴും നിങ്ങൾ ഫോൺ വിളിക്കുമ്പോഴും പരസ്പരം കാണുമ്പോഴും ഒക്കെ ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിംഗ് ഒക്കെ പറയുന്നതിന് പകരം ക്രൈസ്റ്റ് ഈസ് റിസൺ, ഇൻഡീഡ് ഹി ഈസ് റിസൺ. നമ്മുടെ ഈ അമേരിക്കൻ ഫെദ്രാസനത്തിൽ അത് ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്, നല്ല കാര്യമാണ് അതങ്ങനെ ചെയ്യുന്നത്. എന്തുകൊണ്ടാ ഈ ഈസ്റ്റർ എന്നുള്ള വാക്ക് ഒരു പേഗൻ ഒരു ഗോഡസുമായിട്ട് ബന്ധപ്പെട്ട് 1700s വന്ന ഒരു 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 വാക്കാ ഈസ്റ്റർ എന്നുള്ള വാക്ക്. അതുകൊണ്ടാണ് നമ്മള് ഹാപ്പി ഈസ്റ്റർ എന്നൊക്കെ പറയാത്തത്. 100-300 വർഷമായതേ ഉള്ളൂ. ഒരു ജർമ്മനിയിലെ പ്രത്യേകിച്ച് ആ എസ്തോറേ അല്ലെങ്കിൽ എസ്തോറോ എന്ന് പറയുന്ന ഒരു ഗോഡസിന്റെ നാമത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് വെസ്റ്റേൺ ചർച്ച് നമ്മളിലേക്ക് അങ്ങ് അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈസ്റ്റർ ബണ്ണി എന്ന് പറയുന്നതും ആ ഗോഡസിന്റെ ഒരു സിമ്പലായിട്ടാണ് ഒരു വശത്ത് നിൽക്കുന്നത്. മറ്റൊരു വശത്ത് ഈസ്റ്റർ ബണ്ണിക്ക് ഒരു ഒരു പ്രത്യേകതയുണ്ട്. അതിന് ഈ പുരുഷ സംസർഗം കൂടാതെ അതിന് മെച്ചൂറായി കഴിയുന്ന ഒരു ഒരു സ്പീഷീസില് മെച്ചൂരിറ്റി വന്നു കഴിയുമ്പോൾ അതിന് റീപ്രൊഡക്ഷൻ സ്വന്തമായിട്ട് അങ്ങ് സാധിക്കും. നമുക്കറിയാലോ, നാട്ടിലൊക്കെ ആണെങ്കിലും ഇപ്പം ഈ കോഴി മുട്ടയിടണമെങ്കിൽ ഒരു പിന്നെ പുരുഷ സാന്നിധ്യം, പൂവൻ കോഴിയുടെ സാന്നിധ്യം ഇല്ലാതെ അതിന് മുട്ടയിടാൻ സാധിക്കുമല്ലോ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതിന്റെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് ജീവജാലങ്ങളൊക്കെ ഉണ്ട്. ഈ ഈസ്റ്റർ ബണ്ണിയും സത്യത്തിൽ അങ്ങനെയുള്ള ഒന്നാണ്. അതിന് റീപ്രൊഡക്ഷൻ നടക്കും, അതിന് മെച്യൂരിറ്റി ഒരു ഒരു സ്പീഷീസിലെ മാത്രം. അപ്പൊ അത് ഈ എസ്തൂറ എന്ന ഗോഡസിന്റെ സിമ്പിളായിട്ട് നിൽക്കുമ്പോൾ അത് വളരെ പ്രിവേൽഡ് ആയിരുന്നു ആ സമയത്ത് യൂറോപ്യൻ ആ ഒരു ഒരു കൾച്ചറിൽ.
ആ സമയത്ത് അത് എനിക്ക് തോന്നുന്നു കാത്തലിക് ചർച്ച് അതിങ്ങോട്ടൊന്ന് കടമെടുത്തു. അത് അവർ മാറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈസ്റ്റർ എന്നുള്ള പേര്, ഈസ്റ്റ് എന്നുള്ളത് കിഴക്കിനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് ചെമ്പുരാന്റെ വരവ് കിഴക്കുന്നാണെന്നുള്ളത് കൊണ്ട് തന്നെ അല്ല, നീതിസൂര്യൻ രോഗോപശാന്തിയോടുകൂടി നമുക്ക് വേണ്ടി ഉദിക്കും. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഒരു റിസറക്ഷന് അതിന്റെ പെരുന്നാള് ഇതുമായിട്ട് ചേർന്ന് ആ കാലഘട്ടത്തിൽ തന്നെ വരുന്നത് കൊണ്ട് ഈ റിസറക്ഷൻ എന്നുള്ള പേര് അങ്ങനെ അങ്ങ് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി ഈസ്റ്റർ എന്നുള്ള പേര് അങ്ങ് കടമെടുക്കുമായിരുന്നു. പിന്നീട് ഈ ഹോളി വെർജിനുമായിട്ട്, വെർജിൻ മേരിയുമായിട്ട് ഇതിനെ, ഈ ഈസ്റ്റർ ബണ്ണി അങ്ങ് കണക്ട് ചെയ്തു. യേശു ക്രിസ്തുവിന്റെ ജനനം പുരുഷ സംസർഗം കൂടാതെ ആയതുകൊണ്ട് ഈ ഈസ്റ്റർ ബണ്ണിക്കും അങ്ങനെ കുഞ്ഞുങ്ങളെ പ്രൊഡക്ഷൻ അങ്ങനെ നടക്കുന്നത് കൊണ്ട് മാതാവുമായിട്ട് പെട്ടെന്ന് അങ്ങ് കണക്ട് ചെയ്തപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സ്വീകാര്യത അങ്ങ് ഉണ്ടായി. അങ്ങനെയാ സത്യത്തിൽ ഈ ഈസ്റ്ററും ഈസ്റ്റർ ബണ്ണിയും. ഇന്നിപ്പോ പിള്ളേർക്കൊക്കെ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ആകെ ഈസ്റ്റർ ബണ്ണി അറിയാം, ഈസ്റ്റർ എഗ് അറിയാം. ഈസ്റ്റർ എഗ് നമ്മുടെ ഓർത്തഡോക്സ് ട്രഡീഷനിൽ തന്നെ ഉള്ളതാണ്, അത് നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. എന്നാല് ഈസ്റ്റർ ബണ്ണി നമ്മുടെ ട്രഡീഷൻ ഉള്ളതല്ല, അത് കച്ചവടക്കാരിപ്പോ അതങ്ങ് മാർഗമാക്കി വെച്ചെന്നേ ഉള്ളൂ. ക്രിസ്മസ് എന്ന് പറഞ്ഞാല് സാന്താക്ലോസിനെ അറിയാവുള്ളല്ലോ, പള്ളി പോകേണ്ട കാര്യമൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയാൻ മേല. അപ്പൊ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ ബണ്ണിയെ അറിയാവുള്ളൂ. അങ്ങനെ അങ്ങായിപ്പോയി കാര്യങ്ങൾ. ഞാനൊരു എന്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് എടുത്ത് ചരിത്രം പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അത് അറിവുള്ളവരുണ്ടെന്ന് എനിക്കറിയാം, ഞാനെങ്കിലും പൊതുവായിട്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജിൽ കെന്താ എന്നുള്ള വാക്കാ ഉപയോഗിക്കുന്നത് കേട്ടോ. കെന്താന്ന് ഉയർപ്പ്, അത് ആദ്യം മുതൽ ഈസ്റ്റർ എന്നുള്ള വാക്ക് കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പേ തന്നെ കെന്താ തന്നെ. ഇപ്പോഴും നമ്മുടെ സഭാ പാരമ്പര്യത്തിലെല്ലാം ഔദ്യോഗിക വാക്ക് കെന്ത എന്നുള്ളത് തന്നെ ലിറ്റർജിക്കൽ ലാംഗ്വേജിൽ. പിന്നെ നമ്മളിപ്പം അങ്ങോട്ട് 100-300 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈസ്റ്റർ എന്നുള്ള വാക്ക് വല്ലാതെ അങ്ങ് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് കെന്ത എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയും നമ്മുടെ സല്യൂട്ടേഷൻസ് ക്രൈസ്റ്റ് ഈസ് റിസൺ, ഇൻഡീഡ് ഹി ഈസ് റിസൺ എന്നുള്ളതാകുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി. പിന്നെ ഏത് കാലഘട്ടത്തിൽ ഏത് വാക്ക് ഉയർന്നു വന്നാലും നമ്മളെ ബാധിക്കത്തില്ല എന്ന് നമുക്കൊരു ബേസ് ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. ഓക്കെ, എന്തായിരുന്നാലും നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത് അന്നാമ്മയും പാസ്റ്ററും എന്നുള്ള ബുക്കിലെ അന്യഭാഷയെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു. അതിലെ മലയാളം വേർഷനിലെ പേജ് നമ്പർ 50 വരെയുള്ള കാര്യങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു. അതിനകത്ത് 1 കൊരിന്ത്യർ 14 നിന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചായിരുന്നു. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ കണ്ടു. അന്യഭാഷയും പ്രവചനവും തമ്മിലുള്ള ഒരു 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 സ്റ്റഡി, കമ്പാരിറ്റീവ് സ്റ്റഡി തന്നെ അതിനകത്ത് നടത്തുന്നുണ്ട്. അന്യഭാഷയ്ക്ക് ലെസ് ഇമ്പോർട്ടൻസ് ആണ് പൗലോസ് ശ്ലീഹ കൊടുത്തിരിക്കുന്നത്. എന്നാൽ പ്രവചനം, അതായത് മറ്റുള്ളവർക്ക് കാര്യങ്ങള്, ആത്മീക വർധന, പ്രബോധനം, ആശ്വാസം ഇതൊക്കെ ലഭിക്കാൻ വേണ്ടി പ്രവചനം എന്നുള്ളതാണ് പൗലോസ് ശ്ലീഹ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നതായ കാര്യം. സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാളും അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്കും ഞാൻ പ്രയത്നിക്കുന്നു എന്നുള്ളതാണ് പൗലോസിന്റെ ആഗ്രഹം എന്നൊക്കെ കണ്ടു. കൊരിന്ത്യ സഭയിൽ ഇപ്പൊ പിന്നെ അന്യഭാഷ എന്നത് അടയാളമായിട്ട് ലഭിക്കണം, അങ്ങനെ വളരെ അതിനെപ്പറ്റി ഒരു തെറ്റായ ധാരണ അവരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ അതിന് കൊടുത്ത നല്ല ഉപദേശമാണ്. പെന്തക്കോസ്ത് പ്രസ്ഥാനമൊക്കെ ഉണ്ടായപ്പോൾ ഈ അന്യഭാഷ പരിശുദ്ധാത്മാവിന്റെ ഏകവും പ്രത്യക്ഷവുമായ വൺ ആൻഡ് ഇൻവിസിബിൾ ഒരു സൈനായിട്ട്, സൈൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നുള്ളത് അവര് വല്ലാതെ പഠിപ്പിച്ചു അന്യഭാഷ എന്നുള്ളത്. അതിനെ അഗേൻസ്റ്റ് ആയിട്ടാണ് ഈ ഈ അധ്യായം, ഈ അന്നാമയും പാസ്റ്ററും എന്നുള്ള ഈ അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പം പെന്തക്കോസ്തുകാർ പറയുന്നത് എല്ലാവർക്കും നിർബന്ധമായും അത് വളരെ കമ്പൽസറിയാണ്, അത് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലെന്നർത്ഥം. വേറെ അടയാളങ്ങളൊന്നുമില്ല. പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും കിട്ടുന്ന ഏക അടയാളം, ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണ് അന്യഭാഷ എന്നുള്ളത് അവര് ഇപ്പോഴും അവരുടെ ഇടയിൽ ശക്തമാണ്. ഇപ്പൊ അത്ര ഉണ്ടോന്ന് എനിക്കറിയാൻ മേല. എന്തെങ്കിലും ഈ പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിൽ വളരെ ശക്തമായിരുന്നു. നമ്മുടെ ഇടയിലും ആൾക്കാർക്ക് അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനോടൊക്കെ വലിയ താല്പര്യമൊക്കെ ഉണ്ട്. അതിന്റെ ഒരു വിശദാംശങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അന്നാമ്മ പറയുന്നതായ കാര്യം 50-ാമത്തെ പേജിൽ പറയുന്നത്, ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്നുകൂടി ആ വാക്യത്തിലുണ്ട്. 1 കൊരിന്ത്യർ 14:12 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പാസ്റ്റർ പറയുക. അതുകൊണ്ട് തിരിച്ചറിയപ്പെടാത്ത ഭാഷ ആണ് മറുഭാഷ, അതിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് പാസ്റ്റർ പറഞ്ഞപ്പം അന്നാമ്മ മറുപടി പറയുന്നത്, ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്നുകൂടി ആ വാക്യത്തിലുണ്ട്. മറുഭാഷ നിന്നു പോകുമെന്ന് വേദവാക്യമുണ്ട്. അങ്ങനെ നിന്നുപോയി. അതിനുശേഷം വേദപുസ്തകം എഴുതിയില്ല. പിന്നെ എങ്ങനെയാണ് ആ സംഭവം വേദപുസ്തകത്തിൽ കാണുന്നത്? ആത്മരഹസ്യങ്ങളെ പറയുന്ന ഒരു ഭാഷയാണത്. ആ ഭാഷയെ പറ്റി വീണ്ടും പറയുന്ന ശ്രദ്ധിക്കുക, ഞാൻ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? 1 കൊരിന്ത്യർ 14:6 പറയുന്നുണ്ട്. ഒക്കെ നമ്മൾ വായിച്ചതാണ് കഴിഞ്ഞ അവസാന ക്ലാസ്സിൽ. അതിനുവേണ്ടി അതേ സമയം കളയുന്നില്ല. അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാഞ്ഞാൽ അല്ലെങ്കിൽ മറുഭാഷ പറഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? 1 കൊരിന്ത്യർ 14 മുഴുവൻ മറുഭാഷയെ കുറിച്ചാകുന്നു. നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവരാകുമല്ലോ. 1 കൊരിന്ത്യർ 14:9 പറയുന്നു, 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട് മറ്റുള്ളവരെയും പഠിപ്പിക്കുവാൻ 5 വാക്ക് പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നുവെന്ന് 14:19 പറയുന്നു. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കട്ടെ എന്ന് 14:28 പറയുന്നു. ഇതെല്ലാം 1 കൊരിന്ത്യരിൽ നിന്ന് തന്നെയാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, ഒരുവൻ പരിഭാഷപ്പെടുത്തുകയും ചെയ്യട്ടെ. 14:28 പറയുകയാണ്, പരിഭാഷകനില്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കണം എന്നുള്ളത് 14:28 പറയുന്നുണ്ട്. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. പ്രവാചകന്മാർ 2-3 പേര് സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ പറയുകയാണ്. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം അത്രേ എന്ന് പറഞ്ഞ് അവിടുത്തെ ആ പ്രശ്നത്തെ ഓരോ സ്ത്രീ വളരെ ശക്തമായ ഭാഷയിൽ അവരോട് പറഞ്ഞ് അവർക്ക് ഉപദേശം കൊടുത്ത് അതിനെ ഒതുക്കി തീർക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ അന്നാമ്മ ആ വാക്യങ്ങൾ എടുത്ത് ഉച്ചരിക്കുകയാണ്. ഭാഷാവരം നിന്നുപോകും 1 കൊരിന്ത്യർ 13:8 പറയുന്നുണ്ട്. ഇതും ഇതുപോലെയുള്ള പല വാക്യങ്ങളും വായിച്ചാൽ മറുഭാഷയ്ക്ക് എത്രയോ അപ്രധാന സ്ഥാനമാണ് ആദിമസഭയിൽ തന്നെ ഉണ്ടായിരുന്നതെന്ന് വ്യക്തമല്ലേ? മനസ്സിലാകാത്ത ഭാഷ സംസാരിക്കുന്നവനും കേൾക്കുന്നവനും ബർബരന്മാരാകും. ബർബരൻ എന്ന് വെച്ചാല് ഒരു ഒരു ജെന്റൈൽ എന്നുള്ള അർത്ഥമേ ഉള്ളൂ, പുറജാതി, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ അറിയാ അന്യഭാഷക്കാരൻ എന്നുള്ള അർത്ഥം ബർബരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഭാഷ അറിയാത്തവൻ. 1 കൊരിന്ത്യർ 14:10 പറയുന്നത്, ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തതല്ല. ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും, സംസാരിക്കുന്നവന് എനിക്കും ബർബരനായിരിക്കും എന്നുള്ള വാക്യം എടുത്തു പറയുക. പിന്നെ പാസ്റ്റർ മറുപടിയായിട്ട് പറയുന്നത്, മറുഭാഷ സ്വർഗീയ ഭാഷയാണ്, അത് മനുഷ്യർക്ക് മനസ്സിലാകുകയില്ല. മറുഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു എന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് മറുഭാഷ വേദാനുസരണമാണ്, ഇതാണ് പാസ്റ്ററിന്റെ വാദം. അന്നാമ മറുപടി പറയുന്നു, സ്വർഗീയ ഭാഷ എന്ന് പറയുന്ന അന്യഭാഷ വിശുദ്ധ പത്രോസ് പറഞ്ഞപ്പോൾ ഭൂമിയിലെ മനുഷ്യർക്ക് അവരവരുടെ ഭാഷകളിൽ അത് മനസ്സിലായി. ഒന്ന് വായിക്കാവോ, അപ്പോസ്തല പ്രവൃത്തി 2:7-12 വായിക്കും. അപ്പോസ്തല പ്രവൃത്തി 2:7-12, അതായത് ഇപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അന്യഭാഷ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകും, അവരവരുടെ ഭാഷകളിൽ മനസ്സിലാകുമെന്നാ. ഇപ്പം പെന്തക്കോസ്തുകാരോ അല്ലെ ആത്മാവ് കയറി എന്ന് പറയുന്നവരോ അന്യഭാഷയെ സംസാരിച്ച് ആർക്കും മനസ്സിലാകത്തില്ല. ഇപ്പം ആർക്കും മനസ്സിലാകാതെ അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ്. അന്യഭാഷ പറയുന്നതിൽ കുഴപ്പമില്ല, പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കൂടെ മനസ്സിലാകണം. അതിനുള്ള ഉദാഹരണങ്ങളാ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:7-12 വാക്യം വായിച്ചോട്ടെ.
എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തർ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പർഷ്യരും മേദ്യരും എലാമ്യരും മെസോപ്പൊട്ടേമിയയിലും യഹൂദിയിലും കപ്പദോക്കയിലും പൊന്തൂസിലും ആസിയയിലും പ്രുഗ്യയിലും പംഫുല്യയിലും മെസേമയിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യാ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമായിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു.
അതാണ് കണ്ടോ, അപ്പൊ അവിടെ പറയുന്ന കാര്യം, അവർ അന്യഭാഷയിൽ സംസാരിച്ചു, പക്ഷെ 10-16 ഭാഷക്കാരവിടെ ഉണ്ട്. പർഷ്യരുണ്ട്, മേദ്യരുണ്ട്, എലാമ്യരുണ്ട്, മെസപ്പൊത്താമ്യരുണ്ട്, യഹൂദിയിലുള്ളവരും കപ്പദോക്കിയയിലും പുന്തോസിലും ആസ്തിയിലും പ്രുഗ്യയിലും പമ്പുല്യയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന സൈമൺ ദ സൈറിൻ, കുറേന, കുറേനക്കാരനായ സീമോൻ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ സ്ഥലമാണ്. പിന്നെ ലിബിയ, ലിബിയ എന്ന് പറയുന്നത് നമുക്കറിയാം ആഫ്രിക്കൻ കൺട്രിയാണ്. അവിടെ റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവര്, പിന്നെ യഹൂദന്മാര്, യഹൂദ മതാനുസാരികൾ, ക്രേത്യരുണ്ട്, അറബികളുണ്ട്. അപ്പൊ ഇവിടുന്നെല്ലാം വന്നിരിക്കുന്ന നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്ന കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ ഭാഷകളിൽ, അതായത് പത്രോസ് അവിടെ നിന്ന് പറഞ്ഞപ്പോ അവരവരുടെ ഭാഷകളിൽ അവരവർക്കത് മനസ്സിലായി എന്നുള്ള വലിയൊരു അത്ഭുതമാണ് നടന്നത്. ഇന്ന് ഒരു അന്യഭാഷയിലും അങ്ങനെ നടക്കുന്നേയില്ല അങ്ങനെ. അതായത് ഇവിടെ പൗലോസ് ലീഹായ് ഉദ്ദേശിച്ചേക്കുന്നത് ഈ അന്യഭാഷ പറയുന്ന ഇങ്ങനെ അടയാളമായിട്ടൊന്നും നിങ്ങൾ കൊണ്ടുപോകണം. വളരെ ശക്തമായ ഭാഷയിലാണല്ലോ പൗലോസ് ലീഹ പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുകയല്ലോ എന്ന് വരെ ചോദിച്ചു പൗലോസ് ലീഹ ഒന്ന് പോരുന്ന 14-ാം അധ്യായത്തിൽ. അതുകൊണ്ട് നിങ്ങൾ അന്യഭാഷ പറയുമ്പോ, ഇപ്പം എനിക്കിപ്പം തെലുങ്ക് അറിയാൻ മേല, ഞാൻ ആന്ധ്രായി പോയി പിന്നെ പ്രസംഗിക്കാനായിട്ട് നിൽക്കുമ്പം എനിക്ക് തെലുങ്ക് ഭാഷ ഇങ്ങനെ വരുമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തെലുങ്കിൽ ഞാൻ അങ്ങ് സംസാരിക്കുമ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം അത് മനസ്സിലാവുമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ, വിശ്വാസികളെല്ലാം കൂടെ കൂടി വന്നിട്ട് ആർക്കും മനസ്സിലാവാതെ എല്ലാവരും എന്ന് പറയുന്ന പരിപാടിയാണല്ലോ ഇപ്പൊ നടക്കുന്നത്. അത് പറ്റിയല്ലെന്നാണ് പൗലോസ് ലീഹ ഇവിടെ പറയുന്നത്. അത് ശരിയല്ല എന്നാണ് അന്നമ്മ ഇവിടെ തെളിയിക്കുന്നത്. സ്വർഗത്തിലെ മാലാക ഭൂമിയിൽ വന്ന വിശുദ്ധ കന്യക മറിയാമിനോട് സംസാരിച്ചപ്പോ, നിങ്ങൾക്കറിയാം ലൂക്കോസ് വായിക്കണമെന്നില്ല, ലൂക്കോസ് 1:26 സ്വർഗീയ മാലാക വന്ന് കന്യക മറിയാമിനോട് സംസാരിച്ചപ്പോ ആ ഭാഷ മറിയാമിന് മനസ്സിലായി. ഇപ്പൊ മേളി പറഞ്ഞ സംഭവത്തിൽ 16 ഭാഷക്കാർക്ക് അവരുടെ ഭാഷയെ മനസ്സിലായി. ഇനി ദാനിയൽ 5:25 ദാനിയൽ ചാപ്റ്റർ നമ്പർ 5:25 അവിടെ സ്വർഗത്തിലെ ദൂതൻ മെനെ മെനെ തേക്കലോഫർസീൻ എന്ന ഫിറ്റിയിൽ എഴുതിയപ്പോഴ് രാജാവിനും കൂടെ ഉള്ളവർക്കും നിങ്ങൾക്ക് അറിയാവല്ലോ, സംഭവം അറിയാവല്ലോ. നെബുക്കദ്നേസർ രാജാവിനോട് പറയുകയും മെനെ മെനെ ദാനിയലിനൊക്കെ പിടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു, ഫിറ്റിയിൽ ഒരു കൈ വന്നു, കൈ വന്നിട്ട് എഴുതുക മെനെ മെനെ തേക്കലോഫർസീൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടു എന്ന് അത് എഴുതിയ സമയത്ത് അത് ദാനിയലിന് മനസ്സിലാകുകയും ദാനിയൽ അത് അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ദാനിയൽ 5:25 നമ്മൾ കാണുന്നുണ്ട്. പിന്നെ സ്വർഗത്തിലെ ദൈവം മോശയോട് സംസാരിച്ചപ്പോൾ ആ ഭാഷ മോശയ്ക്ക് മനസ്സിലായി. എക്സോഡസ് 33:11 മാത്രം ഞാൻ പറയുന്നു, വേറെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് മോശയോട് സംസാരിച്ചത്. അപ്പൊ സ്വർഗത്തിൽ നിന്നാണെങ്കിലും ദൂതന്മാരാണെങ്കിലും ദൈവം നേരിട്ട് സംസാരിക്കുന്നതാണെങ്കിലും ദൂതന്മാർ സംസാരിക്കുന്നതാണെങ്കിലും ആത്മാവ് വന്നിട്ട് സംസാരിക്കുന്നതാണെങ്കിലും ആ ഭാഷകളെല്ലാം അവരവർക്ക് അവരവരുടെ ഭാഷയിൽ അത് മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൽപ്പനകൾ എഴുതി കൊടുത്തു, അത് അപ്പോഴും അതും മനസ്സിലായി. അങ്ങനെ സ്വർഗത്തിലെ ഭാഷ പറഞ്ഞിട്ടുള്ളപ്പോഴെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപശബ്ദങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കി അന്യഭാഷയെന്നും സ്വർഗീയ ഭാഷയെന്നും ഒക്കെ പറയുന്നത് കബളിപ്പിക്കലല്ലേ? അത് പരിഹാസമല്ലേ? സംസാരിക്കുന്നത് മനസ്സിലാകാനായിട്ടല്ലേ? പൗലോസ്ലീഹ വളരെ ശക്തമായ ഭാഷയിൽ ചോദിച്ച കാര്യം അന്നാമ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുക. ഉടനെ പാസ്റ്റർ മറുപടി പറയുന്നത് യെശയ്യാവ് 28:11-12 യെശയ്യാവ് 28:11-12 വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിൽ അവർ ജനത്തോട് സംസാരിക്കും, ഇതാകുന്നു സ്വസ്ഥത എന്നുണ്ട്. അതൊന്ന് എടുത്ത് ഒന്ന് വായിച്ച്.
വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവന് ജനത്തോട് സംസാരിക്കും, ഇതാകുന്നു സ്വസ്ഥത. ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുക്കൻ, ഇതാകുന്നു വിശ്രാമം എന്ന് അവർ അവരോട് അരുളി ചെയ്തുവെങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു.
മതി, താങ്ക് യു. അവിടെ പറയുക, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകള്, ഇത് പന്തക്കോസുകാരെല്ലാം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അന്യഭാഷകളെ അവർ വാക്യമാണ്, അവർ ജനത്തോട് സംസാരിക്കും, ഇതാകുന്നു സ്വസ്ഥത. ഇത്രയും പറഞ്ഞ് അവരവിടെ നിർത്തും. ഇതാകുന്ന സ്വസ്ഥത എന്ന് പറഞ്ഞാൽ അന്യഭാഷയെ സംസാരിക്കുന്ന വലിയ സ്വസ്ഥതയാണെന്ന് അവര് സംഗതി അവതരിപ്പിക്കുന്നത്. അപ്പോ ഈ കാര്യം, ഇതാണ് അന്യഭാഷ, ഇത് ദൈവകൽപ്പിതമാണെന്ന് ഈ പകുതി വാക്യം എടുത്തോണ്ട് പാസ്റ്റർ പറയുക. ഉടനെ അന്നാമ മറുപടി പറയുന്നതന്നെ, അതിന്റെ അവസാന ഭാഗം വിട്ടുകളഞ്ഞെന്താ? എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു എന്നല്ലേ? ഈ വാക്യങ്ങളിൽ ഇസ്രയേലിന്റെ അനുസരണക്കേട് നിമിത്തം അസീറിയക്കാർ അവരെ ആക്രമിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. മുൻ പ്രവചനങ്ങൾ അവർ അവഗണിച്ചതിനെ പറ്റി 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ ശിക്ഷ, അതായത് അസീറിയൻ ആക്രമണം, ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യം, അസീറിയക്കാർ വരും, അസീറിയക്കാർ ആക്രമിക്കും, അങ്ങനെ അസീറിയക്കാർ വിക്കി വിക്കി പറയുന്ന അവരങ്ങളാലും അന്യഭാഷയിൽ, അന്യഭാഷ എന്ന് പറയുന്നത് അസീറിയൻ ഭാഷ, ഇവർക്ക് അന്യഭാഷയാണല്ലോ, അങ്ങനെ ഒരു ശിക്ഷയെ പറ്റിയാണ് ആ അസീറിയക്കാരെ ഉദ്ദേശിച്ചാണ് അവിടെ അന്യഭാഷക്കാര് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. ഇത് നമ്മൾ വേദപഠനങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതൊരു തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു വാക്യമാണ് ഇതെന്നുള്ളതും കൂടി നിങ്ങൾ ഓർപ്പിക്കുക. അപ്പോൾ അസീറിയൻസിന്റെ ആക്രമണത്തെ പറ്റിയാണ് അവിടെ പറയുന്നത് എന്നുള്ള അന്നാമ മറുപടി പറയുന്നത്. 1 Cor 14:21 ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് ലീഹ പറയുന്നത് അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്ക് അത്രയെന്നാണ്. അന്യഭാഷ സ്വസ്ഥത വരുത്തുമെന്ന് പൗലോസ് ലീഹയും വിശ്വസിച്ചില്ല എന്ന് പറയുക. അപ്പം അന്യഭാഷ പൗലോസ് ലീഹ പറഞ്ഞ കാര്യമാണല്ലോ 1 Cor 14 നമ്മൾ പല പ്രാവശ്യം വായിച്ചതാ. അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. അതായത് ഇന്ന് വരെ സുവിശേഷം കേൾക്കാത്ത ആരെങ്കിലും അവന്റെ ഭാഷയിൽ അത് കേട്ടിട്ട് അവന് മനസാന്തരപ്പെട്ട് കവിണ്ണു വീണ് നിങ്ങളുടെ ഇടയിൽ ദൈവമുണ്ടെന്ന് പറയണം, അതായിരിക്കണം പരിശുദ്ധാത്മാവിന്റെ വരവിന്റെ ഉദ്ദേശം എന്നുള്ളതൊക്കെ പോലും ശ്രീഹ പറയുന്നുണ്ട്. ഉടനെ പാസ്റ്റർ മറുപടി പറയുന്നത്, അന്യഭാഷ തനിക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തുന്നു, അതുകൊണ്ട് ആത്മീയവർദ്ധനവിനും സ്വയശുദ്ധീകരണത്തിനുമായി മറുഭാഷ പറയുന്നത് വേദാനുസരണമാണെന്ന് വേദാനുസരണമാണ്. ഒന്നുകോരിന്തർ 14:10 ലോകത്തിൽ പല ഭാഷകളുണ്ട്, അവയൊന്നും സ്വയശുദ്ധീകരണം സാധിക്കുന്നില്ല. ഇപ്പൊ പാസ്റ്റർ അടുത്ത പോയിന്റ് പറയുകയാണ്, അന്യഭാഷ പറഞ്ഞാൽ നമുക്ക് സ്വയം ശുദ്ധീകരണം ഉണ്ടാകും. അന്യഭാഷ തനിക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തുന്നു നമ്മൾ കാണുന്നുണ്ട്, അതുകൊണ്ട് അവന് സ്വയം ശുദ്ധീകരണം ഉണ്ടാകും എന്ന് പറയുക. അതുകൊണ്ട് ലോകത്തിലുള്ള മറ്റു ഭാഷകളൊന്നും സ്വയം ശുദ്ധീകരണം വരുത്തുന്നില്ല, അന്യഭാഷ അതുകൊണ്ട് പറയണമെന്നുള്ള അടുത്ത വാദം പാസ്റ്റർ ഉന്നയിക്കുക. അല്ലാമ മറുപടിയായിട്ട് പറയുന്നത്, മറുഭാഷ സ്വർഗീയ ഭാഷയാണെന്ന് പറയുന്നത് തെറ്റാണ്. അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കാണ്. നിങ്ങളോ വിശ്വാസികൾ എന്ന് പറയുന്നവർ മാത്രമുള്ള കൂട്ടത്തിൽ വെച്ചാണ് മറുഭാഷ പറയുന്നത്, അത് തെറ്റാണ്. വ്യാഖ്യാതാവില്ല എന്നാൽ മറുഭാഷക്കാരൻ മിണ്ടാതിരിക്കട്ടെ എന്നാണ് കൽപ്പന. പക്ഷെ വ്യാഖ്യാനമില്ലാതെയാണ് നിങ്ങൾ അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത്, അത് തെറ്റാണ്. ഈ അപശബ്ദങ്ങൾ നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ മനസ്സിലാകുന്നില്ല, ഈ പ്രകടനം തെറ്റാണ്. ലോകത്തിൽ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തതല്ല. 1 കൊരിന്ത്യർ 14:10 ഇതൊക്കെ നമ്മൾ വായിച്ച വാക്യങ്ങളാണ് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു. നിങ്ങൾ തെളിവില്ലാത്ത ഭാഷയാണ് പറയുന്നത്, അത് തെറ്റാണ്. വേദാനുസരണമല്ല, തെറ്റുകളുടെ ഒരു ഘോഷയാത്രയാണ് നിങ്ങൾ നടത്തുന്നത്. 1 കൊരിന്ത്യർ 12:30 എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുണ്ടോ? ഇല്ലെന്ന് ശ്ലീഹ പറയുന്നു. എന്നാൽ എല്ലാവരും മറുഭാഷ പറയണമെന്ന് പെന്തക്കോസ്തുകാർ പറയുന്നു. അപ്പം അതാണ് അന്നമ്മയുടെ വാദം. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നില്ല എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നിടത്ത് 1 കൊരിന്ത്യർ 12:30 ഒന്ന് വായിച്ച്.
എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ?
അപ്പൊ അതാ പൗലോസ് ശ്ലീഹ ചോദിക്കുന്ന, അതാ എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? അതിന്റെ അർത്ഥം തന്നെ, ഉത്തരം തന്നെ ഇല്ല. അണ്ടർസ്റ്റുഡ് അവിടെ. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നു? ഇല്ല. അങ്ങനെ ചിലർക്കുണ്ട്, എന്നാൽ എല്ലാവരും അങ്ങനെ സംസാരിക്കുന്നില്ല. അങ്ങനെ ശ്ലീഹ പറയുമ്പോ പെന്തക്കോസ്തുകാർ പറയുന്നത് എല്ലാവരും നിർബന്ധമായിട്ടും അന്യഭാഷ പറയണമെന്നാണ്. അത് നിർബന്ധം, ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നാളെ പറഞ്ഞ പോലെ കാണാതെ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നത് അതുകൊണ്ടാണ്. തന്നെയല്ല, അന്യഭാഷ നിന്നുപോകുമെന്ന് 13:8 പറയുന്നുണ്ടെന്ന് വീണ്ടും അന്നാമ ആവർത്തിച്ചു പറയുക. പാസ്റ്റോടനെ മറുപടി പറയുന്നു, ഏതായാലും ആദിമസഭയിൽ അന്യഭാഷാപരം ഉണ്ടായിരുന്നു എന്ന് അന്നാമ സമ്മതിച്ചല്ലോ, അത് പിന്നെ എന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു? പിന്നെ പാസ്റ്റർ നിങ്ങൾക്കറിയാലോ, ഇതൊരു ഈ പാസ്റ്റർ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ വേദപുസ്തകം കുറച്ചൊക്കെ മാത്രം ഒന്ന് പഠിച്ചിട്ട് ഒരു ആവേശത്തിൽ ചാടിയിറങ്ങിയ അങ്ങനെയുള്ള പാസ്റ്റർമാരുടെ ഒരു പ്രതിനിധിയാണ് ഇദ്ദേഹം. പിന്നെ അന്നാമയ്ക്ക് ഇത്രയും വാക്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് അന്നാമയോട് വീണ്ടും പാസ്റ്റർ കൂടുതൽ പഠിക്കാനുള്ള ഒരു താല്പര്യത്തിൽ കാര്യങ്ങൾ ചോദിക്കുക. അത് പിന്നെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ആദിമസഭയില് അന്യഭാഷാപരമുണ്ടായിരുന്നതിനെ പറ്റി ഇച്ചിരൂടെ വിശദീകരിക്കാനായിട്ട് പാസ്റ്റർ അന്നാമയോട് ചോദിക്കുന്നു. പിന്നെ അന്നാമ പറയുക, അത് ഞാൻ പറയാം. അന്യഭാഷകൾ അടയാളമായിട്ടാണ് വെച്ചിരിക്കുന്നത്, അത് വിശ്വാസികളെയല്ല അവിശ്വാസികളെ ഉദ്ദേശിച്ചുള്ളതാണ്. 1 കൊരിന്ത്യർ 14:22, അതായത് അന്യഭാഷകൾ അടയാളമാണ്, അത് അവിശ്വാസികൾക്കുള്ള അടയാളമാണെന്ന് 1 കൊരിന്ത്യർ 14:22 പറയുന്നു. പാസ്റ്റർ ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്, പെന്തിക്കോസ് ദിവസം സഭയുടെ പ്രാരംഭ ദിനമായിരുന്നു. അന്ന് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും അന്യഭാഷയും ഉണ്ടായിരുന്നു. അവ അവിടെ വന്നിരുന്ന 16 രാജ്യക്കാരെ അത്ഭുതപ്പെടുത്തി. നമ്മളിപ്പോ മുമ്പേ വായിച്ചു കേട്ടതാണ് അപ്പോസ്തല പ്രവൃത്തി 2:9 നമ്മൾ വായിച്ചു കേട്ടോ. 16 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, അതെല്ലാവരും അത്ഭുതപ്പെടുത്തി. അത് വിശുദ്ധ സഭയുടെ ആരംഭ ദിവസമായിരുന്നു. രണ്ടാമത്, ഈ അന്യഭാഷ കിട്ടിയ ഒരു സംഭവമാണ് കൊർമെല്യോസിന്റെ വീട്ടിൽ വെച്ച്. അപ്പോസ്തല പ്രവൃത്തി 10:44-45 വായിച്ച്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:44-45 വാക്യങ്ങൾ.
ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോടുകൂടെ വന്ന പരിശോധനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പാർന്നത് കണ്ട് വിസ്മയിച്ചു.
ഓക്കെ, അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ച 3 ഇൻസിഡൻസ് മാത്രമേ വേദോത്സവത്തിലുള്ളൂ. അതാ ഇനിയും അന്നമ്മ പറയാനായിട്ട് പോകുന്നേ. നിങ്ങൾ പഠിക്കുന്ന നമ്മൾ പഠിക്കുകയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ, കോൺവെർസേഷൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അതിന്റെ അടുത്ത് ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുന്നു. മൂന്ന് സംഭവങ്ങളിലാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. അതിൽ ഒന്നാമത്തെ സംഭവമാണ് എല്ലാവരുടെ മേലും പരിശുദ്ധ 3000 പേരോളം സഭയോട് ചേർന്ന ആദിമ ദിവസം പെന്തക്കോസ്റ്റ് ദിവസം പരിശുദ്ധാത്മാവിനെ കിട്ടിയ സംഭവം, അപ്പോസ്തല പ്രവൃത്തി 2:9. രണ്ടാമത്തെ സംഭവം ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടെ, കൊർനേലിയോസ് എന്ന പുറജാതിക്കാരന്റെ വീട്ടില് പത്രോസ് ഇരിക്കുമ്പോ, ഇപ്പൊ നമ്മൾ കേട്ടല്ലോ, വായിച്ചു തീർത്തപ്പോ നിങ്ങൾ കേട്ടു, മറ്റുള്ളവരുടെ മേലും ജാതികളുടെ മേലും പരിശുദ്ധാത്മാവിനെ കിട്ടിയത് കൊണ്ട് അത്ഭുതപ്പെട്ടു, അവരെല്ലാരും അന്യഭാഷ സംസാരിച്ചു. അന്നേരം എന്നാ ചെയ്തു, 10:44-45 പുറജാതികളുടെ മേലും പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതിന്റെ അടയാളമായിട്ട് അന്യഭാഷ നമ്മൾ കാണുന്നു. വീണ്ടും മൂന്നാമതായിട്ട് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 19:1-6 പെട്ടെന്നൊന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 19:1-6
നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്ര കഴിപ്പിച്ച തന്റെ പിന്നാലെ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടാറ് അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു.
ഓക്കെ, ഇതാണ് മൂന്നാമത്തെ സംഭവം. അപ്പൊ മൂന്ന് സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, പെന്തക്കോസ്റ്റ് ദിവസം പരിശുദ്ധാത്മാവ് വന്ന ദിവസം 16 ഭാഷക്കാർക്ക് അവരവരുടെ ഭാഷകളെ മനസ്സിലായ സംഭവം. രണ്ട്, പുറജാതിയായിരിക്കുന്ന കൊർനേലിയോസിന്റെ ഭവനത്തിൽ എല്ലാവരും കൂടി കൂടിയിരിക്കുമ്പോ പത്രോസ് പ്രാർത്ഥിക്കുന്ന സമയം എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു, അന്യഭാഷകളെ സംസാരിച്ചു. മൂന്നാമതായിട്ട് ഈ എഫേസോസില് കൊരിന്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ യേശുവിന്റെ പക്ഷക്കാരൻ എന്നൊക്കെ പറയുന്ന ഒരു ചില ഭിന്നതകളൊക്കെ ഉണ്ടായപ്പം പൗലോസ് അവിടുന്ന് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസോസിൽ വന്നു. എഫേസോസിൽ വന്ന് ശിഷ്യന്മാരെ കണ്ടു, അവരോട് ചോദിച്ചു, ഞങ്ങൾ സ്നാനം പ്രാപിച്ചതാണോ? എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്നാനം പ്രാപിച്ച യോഹന്നാന്റെ സ്നാനമായിരുന്നു എന്ന് പറഞ്ഞ് അതുപോലെ യേശുവിന്റെ നാമത്തിൽ സ്നാനം എടുക്കണമെന്ന് പറഞ്ഞ് രണ്ടാമത് സ്നാനം കഴിപ്പിച്ചു. കഴിപ്പിച്ചപ്പോ പരിശുദ്ധാത്മാവ് പൗലോസ്ലി അവരുടെ തലമേൽ കൈവച്ചപ്പോഴവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, അവർ അന്യഭാഷയെ സംസാരിച്ച ഈ മൂന്ന് സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:9, 10:44-45, 19:1-6 വാക്യങ്ങൾ, ഈ മൂന്ന് സംഭവങ്ങളിലാണ് കാണുന്നത്. യേശു എന്നിട്ട് വീണ്ടും നമ്മ പറയുക, ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന എഫേസോസിലെ ഈ പ്രത്യേക സംഘം പാലസ്തീനിലെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും കേട്ടിരുന്നില്ല. ഇപ്പൊ നമ്മൾ അവസാനം വായിച്ച സംഭവത്തെ പറ്റി വിശദീകരണം അന്നമ്മ കൊടുക്കുക. അർത്തമീസ് ദേവിയുടെ ഒരു മഹാക്ഷേത്രം അവിടെയായിരുന്നു. ക്ഷുദ്രപ്രയോഗങ്ങളും അവിടെ ധാരാളമായി നടന്നിരുന്നു. വിശുദ്ധ സഭയ്ക്ക് അവിടെ പ്രവേശനം ലഭിക്കുന്നതിന് അവർക്ക് അത്ഭുതവും അടയാളവുമായി തോന്നത്തക്കവണ്ണം മറുഭാഷയുണ്ടായി. ഇതല്ലാതെ മറുഭാഷ പുതിയതായി പറഞ്ഞതിന് തെളിവുകളില്ല. അതായത് ഈ സംഭവത്തിലെല്ലാം നിങ്ങൾക്കറിയാം, മറ്റ് ജാതിക്കാര് സഭയിലേക്ക് ചേരുവാൻ തക്കവണ്ണമാണ് ഈ സംഭവങ്ങളിലെല്ലാം മറുഭാഷ ഉണ്ടായത്. അവരവരുടെ ഭാഷകളിൽ അത് മനസ്സിലാകുകയും അങ്ങനെ അവർ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് വന്നപ്പോ അവർ അന്യഭാഷയെ സംസാരിച്ച് ഈ മൂന്ന് സംഭവങ്ങളാണ്. അതിന് വ്യക്തമായ ഉദ്ദേശം ദൈവത്തിനുണ്ടായിരുന്നു, ഇവരെ എല്ലാം വിശ്വാസത്തിൽ നിലനിർത്താൻ വേണ്ടി. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു അത്ഭുതം ചെയ്തതിന്റെ ഉദ്ദേശം എന്നാ? യേശുക്രിസ്തു ആകപ്പാടെ 3 പേരെ ഉയർത്തിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ 3.5 വർഷം കൊണ്ട് അവിടെ പാലസ്തീനിലാകപ്പാടെ 3 പേരെ മരിച്ചുള്ളതാണോ? അല്ല, അത് ചില അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ 3 ദിവസം അവർ പട്ടിണിക്കിരുന്നു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അപ്പൊ അവര് ആകപ്പാടെ 3 ദിവസം അവിടെ പട്ടിണിക്കിരുന്നുള്ളൂ, ബാക്കി എത്രയോ പേര് അവിടെ പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ട്. അപ്പൊ ദൈവം അത്ഭുതം ചെയ്യുന്ന ചില സംഭവങ്ങൾക്ക് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പോലെയാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നതും. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യ അന്ന് അത്ഭുതങ്ങളിലൂടെ ആയിരുന്നെങ്കിൽ ആദിമ സഭയുടെ കാലഘട്ടത്തിൽ അന്യഭാഷയിലൂടെ അത് നടന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അവരവരുടെ ഭാഷകളിൽ അത് മനസ്സിലാകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെപ്പറ്റി തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് സഭയിലേക്ക് ചേരാനായിട്ടുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു ആ കാലഘട്ടത്തിലെന്ന് നമ്മ പറയുക. ഈ മൂന്ന് സ്ഥലങ്ങളിലും വിശ്വാസികൾ കാത്തിരുന്ന് പിടിച്ചു വാങ്ങിച്ചതല്ല, ദൈവം തിരുമനസ്സായി നൽകിയതാണ് ഭാഷാവരം. കണ്ടോ, ഇവിടെ ആരും കാത്തിരുന്ന് പിടിച്ചു മേടിച്ചില്ല. ഇന്നിപ്പോ എല്ലാരും കാത്തിരുന്ന് നിനക്ക് കിട്ടിയോ ഇല്ലയോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് പഠിക്കേ, അടുത്ത ആഴ്ച വരുമ്പോ പറഞ്ഞു കേൾപ്പിക്കണം, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു ആദിമസഭയിൽ. അത് ദൈവം അന്ന് തിരുമനസ്സായിട്ട് കൊടുത്തു, അങ്ങനെ ആ സംഭവം നടന്നു. ഉടനെ പാസ്റ്റർ മറുപടി പറയുക, കൊരിന്തിയിലെ സഭക്കാർ മറുഭാഷ പറഞ്ഞതിന് തെളിവുകളുണ്ടല്ലോ എന്നമ്മ പറയുക. ഉണ്ട്, കൊരിന്ത്യാ സഭയിൽ ചിലർക്ക് പലപ്പോഴും മറുഭാഷ ഉണ്ടായി എന്ന ലേഖനത്തിൽ കണ്ടത് ഒന്ന് കൊരിന്ത്യർ 14 അധ്യായത്തിൽ കണ്ടാണല്ലോ. അങ്ങനെയെങ്കിൽ നാലാമത്തെ ഒരു സംഭവമായിട്ട് നമുക്ക് പറയാവുന്നത് ഈ മൂന്ന് സംഭവങ്ങൾ കൂടാതെ കൊരിന്ത്യ സഭയിൽ തുടർച്ചയായിട്ട് ചിലർ മറുഭാഷ പറഞ്ഞിരുന്നു, അതിനെ ചൊല്ലി ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഒന്ന് കൊരിന്ത്യർ 14 അധ്യായം നമ്മൾ വായിക്കുകയും ചെയ്തത്. പൗലോസ്ലീഹായുടെ ഉദ്ദേശങ്ങൾ അവിടെ നമ്മൾ വായിച്ചു കേട്ടത് അത് ആദ്യമുണ്ടായതിന്റെ തുടർച്ചയായിരുന്നു. പുതിയതായി അന്യഭാഷ ഉണ്ടായത് മേൽപ്പറഞ്ഞ മൂന്ന് സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും വെച്ച് മാത്രമാണ്. പാസ്റ്റർ പറയുക, പരിശുദ്ധാത്മാവ് പകരുന്നതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ് മറുഭാഷ. ആ അനുഭവം ഇല്ലാത്തവരാണ് കുറ്റം പറയുന്നത്. ഉടനെ അന്നാമ പറയാം, പാസ്റ്ററെ നിങ്ങൾ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒന്നാമത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അന്യഭാഷ ഉണ്ടാകണമെന്ന് വേദവാക്യമില്ല, അതുകൊണ്ട് ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. അന്യഭാഷ സംസാരിക്കാതെ പരിശുദ്ധാത്മാവിനെ പകർന്നിട്ടുള്ള അനേക സന്ദർഭങ്ങളുണ്ട്. അപ്പോസ്തലന്മാർക്ക് ദൈവം അത്ഭുതകരമായി പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്തു. അവർ കൈവെപ്പ് മൂലം പിൻഗാമികളേക്ക് ആത്മാവിനെ പകർന്നു. അപ്പൊ ഇനി അന്നാമ പറയുന്നതിന്റെ ഉദ്ദേശം, പരിശുദ്ധാത്മാവിനെ കിട്ടിയ മറ്റനേക സംഭവങ്ങളുണ്ട്. ആ അനേക സംഭവങ്ങളിൽ ഒന്നും അന്യഭാഷ സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോഴല്ല അന്യഭാഷ സംസാരിക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ യാതൊരു ആവശ്യമില്ലെന്നാണ് അന്നാമ തെളിയിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അല്ലാതെ ഈ മൂന്ന് നാല് സംഭവങ്ങളിൽ അല്ലാതെ പരിശുദ്ധാത്മാവ് വന്ന ചില സംഭവങ്ങളെ പറ്റി പറയുകയാണ് അപ്പോസ്തല പ്രവൃത്തി 8:17 വാക്യം. പത്രോസും യോഹന്നാനുമാണ്, പത്രോസും യോഹന്നാനും അവിടെയുള്ള ആൾക്കാരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. പക്ഷെ അവിടെ അന്യഭാഷ പറഞ്ഞതായിട്ടൊന്നും പറയുന്നില്ല. അതുപോലെ 9:17 വാക്യത്തില് അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ 9:17 വാക്യം.
അങ്ങനെ അനന്യാസ വീട്ടിൽ ചെന്നു അവന്റെ മേൽ കൈവച്ചു, ശൗല്യ സഹോദര, നീ കാഴ്ച പ്രാപിച്ച പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവിനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
നോക്കൂ, അനന്യാസ ആ വീട്ടിൽ ചെന്ന് പൗലോസ്ലീഹായുടെ തലമേൽ കൈവച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന്, പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന്, അങ്ങനെ പരിശുദ്ധാത്മ പൂർണ്ണനായി തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ വീണു. അവിടുത്തെ അടയാളം എന്ന് പറയുന്നത് ചെതുമ്പല് പോലെ വീണു, എല്ലാം തിരിച്ചു കാണാനായിട്ട് സാധിച്ചു എന്നുള്ളത് അവിടുത്തെ അടയാളം. അവിടെ പൗലോസ്ലീഹ ഉടനെ പിന്നെ അന്യഭാഷയൊന്നും സംസാരിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. പിന്നെ അത് പൗലോസിന്റെ തലയിൽ കൈവയ്ക്കാൻ കർത്താവ് നേരിട്ട് കൽപ്പിച്ചയച്ചതാണ്. ഇനി അപ്പോസ്തല പ്രവൃത്തി 9 തന്നെ 10:12 വരെയുള്ള വാക്യം.
എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ദർശനത്തിൽ അനന്യാസ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളിച്ചിട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ നാർവീഥി എന്ന തെരുവിൽ ചെന്ന യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക.
മനസ്സിലായല്ല സംഭവം. നമ്മൾ നേരത്തെ 17 വായിച്ചതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് പറഞ്ഞത്. അപ്പൊ നേരിട്ട് കർത്താവ് അനന്യാസിനെ അയച്ചതാണ്, എന്നിട്ടും മറുഭാഷ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ വീണ്ടും ചില സംഭവങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ കിട്ടി, പക്ഷെ അന്യഭാഷ ഉണ്ടായില്ല. ശുശ്രൂഷക്കാരായ സ്തേഫാനോസിനെ ശമാശന്മാരെ തെരഞ്ഞെടുപ്പും 6:6 വാക്യം അപ്പോസ്തല പ്രവർത്തനത്തിൽ തന്നെ.
വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രക്കുലോസ്, നിക്കോനോസ്.
മതി. അപ്പൊ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ ആൾക്കാരാ. അവരെ തെരഞ്ഞെടുത്ത് അവരുടെ മേൽ കൈവയ്ക്കുന്നതായിട്ട് നമ്മൾ താഴേക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഇവര് അന്യഭാഷയെ സംസാരിച്ചതായിട്ട് കാണുന്നില്ല. ഇനി അപ്പോസ്തല പ്രവൃത്തി 4:8 വായിച്ച്, 4:8.
പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂത്തന്മാരുമായുള്ളവരും.
മതി, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞു, അന്യഭാഷയല്ല പറഞ്ഞു, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയാ പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞതാ. സേബാനോസിന് പരിശുദ്ധാത്മാവിനെ കിട്ടി തലേ കൈ വെച്ചപ്പം, പൗലോസിന് അനന്യാസ കൈവച്ചപ്പം പരിശുദ്ധാത്മാവ് പൂർണ്ണനാകാനായിട്ട് സാധിച്ചു. പത്രോസും യോഹന്നാനും ജനങ്ങളുടെ മേൽ കൈവച്ചപ്പോ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ഈ സംഭവത്തിലൊന്നും അന്യഭാഷ പറഞ്ഞതായിട്ട് കാണുന്നില്ല എന്ന് അന്നാമ പറയുകയാ. കർത്താവ് സ്നാനമേറ്റപ്പം, കർത്താവ് സ്നാനമേറ്റപ്പം പരിശുദ്ധാത്മാവ് വന്നല്ലോ, മറുഭാഷ ഉണ്ടായില്ല. ഇനി സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 7:55. ഇനി കർത്താവ് സ്നാനമേറ്റപ്പം പരിശുദ്ധാത്മാവിനെ കിട്ടി, അന്നേരം കർത്താവ് അന്യഭാഷ പറഞ്ഞില്ലെന്നുള്ള ഏറ്റവും വലിയ കാര്യം കേട്ടോ. കർത്താവ് അന്യഭാഷ പറഞ്ഞില്ലല്ലോ, പിന്നെ ഈ പെന്തക്കോസ്തുകാരനെ എത്ര നിർബന്ധം പിടിക്കുന്നതെന്ന് അന്നമ്മയുടെ വാദം. അപ്പോസ്തല പ്രവൃത്തി 7:55.
അതാണ്ട്
അല്ലാതെ അവിടെ പരിശുദ്ധാത്മാവ് വന്ന ഉടനെ മറുവാശ പറയുമല്ലായിരുന്നു. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ധാരാളം സംഭവങ്ങൾ ദിവസത്തിലുണ്ട്. സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി അവിടെ ദർശനം കഴിച്ചു, വലതു ഭാഗത്ത് നിൽക്കുന്നേ കണ്ടുള്ളൂ, അല്ലാതെ അവിടെ അന്യഭാഷയൊന്നും പറഞ്ഞില്ല. ഈ സംഭവങ്ങളിലൊന്നും യേശു പറഞ്ഞില്ല, സ്തേഫാനോസ് പറഞ്ഞില്ല, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ല. ഈ സംഭവങ്ങൾ ധാരാളം കണ്ടല്ലോ, പത്രോസ് യോഹന്നാൻ കൈവച്ചവർ പറഞ്ഞില്ല. അപ്പൊ ആകെപ്പാടെ പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ മറുവാശ പറഞ്ഞതായിട്ട് മേളി പറഞ്ഞ മൂന്ന് സംഭവങ്ങളും, അതുകൂടാതെ കൊരിന്ത്യ സഭയിൽ ഇച്ചിരി അതിന്റെ പിന്തുടർച്ചയായിട്ട് ഇങ്ങനെ അവർ നടമാടിക്കൊണ്ടിരുന്ന ഒരു സംഭവം, അതിനെ വളരെ ശക്തമായിട്ട് അപലപിച്ച് പൗലോസ് ലീഗ അത് ഒതുക്കുന്നത്, 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാളും 5 വാക്ക് ബുദ്ധി കൊണ്ട് പറയുക എന്ന് പറഞ്ഞ് പൗലോസ് ലീഗ അതിനെ ക്രമീകരിക്കുന്നതും നമ്മളെ വളരെ വ്യക്തമായിട്ട് വേദോത്സവത്തിൽ നിന്ന് കാണുന്നുണ്ട്. വീണ്ടും അന്നാമ്മ തുടരുകയാണ്. സ്നാപക യോഹന്നാന്റെ മാതാവായ എലിസബത്തിനും ക്രിസ്തുവിന്റെ മാതാവായ വിശുദ്ധ മറിയമിനും പരിശുദ്ധാത്മ നിറവുണ്ടായി. നമ്മളത് ലൂക്കോസ് 1:26-45 വാക്യങ്ങളിൽ വായിക്കുന്ന സംഭവം നമുക്കറിയാവുന്നതാണ്, വായിച്ച സമയം കളയണ്ട. അപ്പൊ മാതാവിനും എലിസബത്തിനും ഒക്കെ പരിശുദ്ധാത്മ നിറവുണ്ടായി. അവരാരും അന്യഭാഷ പറഞ്ഞില്ല, അപ്പൊ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷ അവർ പറഞ്ഞു. ഇവർക്കെല്ലാം പരിശുദ്ധാത്മ നിറവുണ്ടായി, ഇവരാരും അന്യഭാഷ സംസാരിച്ചതായി കാണുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണ് അന്യഭാഷയെന്ന് നിങ്ങൾ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പോൾ ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നടക്കുന്നതെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഗലാത്യർ 5:25 വായിച്ച്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക, Ephesians 5:19 വായിച്ചേ. ആത്മാവ് നിറഞ്ഞവരായി മുതൽ വായിക്കണേ, 19 എന്ന് പറഞ്ഞ ഇച്ചിരി മുന്നേ. ആത്മാവ് നിറഞ്ഞവരായി,
ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളു.
അപ്പൊ ഇതാ പരിശുദ്ധാത്മാവ് നിറയുമ്പോ ആത്മാവിൽ വസിക്കുന്നെങ്കിൽ ആത്മാവിൽ തന്നെ നടക്കണം. Galatians 5:25 പിന്നെ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളും സ്തുതികീർത്തനങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ പാടണം, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ദനം ചെയ്യണം. അതാ ചെയ്യാനായിട്ട് തുടർച്ചയായിട്ട് ആ ഒരു പ്രവർത്തനം ചെയ്യണമെന്നാണ് പൗലോസ് ലീഗ ഈ കാര്യങ്ങളിലൂടെയൊക്കെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ പാസ്റ്റർ പറയുക, സഭയിൽ മറുഭാഷ ഉണ്ടായ സന്ദർഭങ്ങളിലും കൊരിന്തിലെ സഭയിൽ തുടർന്നുണ്ടായിക്കൊണ്ടിരുന്നു. പരിശുദ്ധാത്മ നിറവിൽ മറുഭാഷ ഉണ്ടാകുമെന്ന് കൽപ്പനയുണ്ട്. അന്നാമ്മ പറയുന്നു അത് തെറ്റാണെന്ന്. അന്നാമ്മ പറയുന്നതാണോ വേദപുസ്തകം പറയുന്നതാണോ ഏതാണ് ശരി എന്ന് വീണ്ടും വാദമുഖം പാസ്റ്റർ ഉന്നയിക്കുക. അന്നാമ്മ പറഞ്ഞു പരിശുദ്ധാത്മ നിറവിൽ മറുഭാഷ ഉണ്ടാക്കുമെന്നുള്ള കാര്യം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായി ഒന്ന് കാണിച്ചു തരാമോ? സഭയുടെ പ്രാരംഭത്തിൽ 3 സ്ഥലങ്ങളിൽ വെച്ചും കൊരിന്റെ ഇത്രയും പറഞ്ഞിട്ടും പുള്ളിക്ക് മനസ്സിലായില്ല. വീണ്ടും പുള്ളി വാദഗതി ഉന്നയിക്കുക എന്നാ ചെയ്യാനാ. എന്നാ വീണ്ടും അന്നാമ്മ പറയുക, 3 സ്ഥലങ്ങളിൽ വെച്ചും കൊരിന്റെ സഭയിലെ തുടർച്ചയായും അന്യഭാഷ സംസാരിച്ചിരുന്നുവെന്ന് ഞാനും സമ്മതിക്കുന്നുണ്ടല്ലോ. എന്നാൽ വിശുദ്ധ പൗലോസ് മറുഭാഷയെ നിരുത്സാഹപ്പെടുത്തുന്നു, നിയന്ത്രിച്ച് അതിനെ പരിമിതപ്പെടുത്തുന്നു. വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷക്കാരെ മിണ്ടാതിരിക്കട്ടെ എന്നും അന്യഭാഷക്കാരുടെ 1,000 വാക്കുകളേക്കാൾ ബുദ്ധിയോടെ 5 വാക്കുകൾ പറയുന്നതാണ് നല്ലതെന്നും അന്യഭാഷ നിന്നുപോകുമെന്നും വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സത്യം ഇതായിരിക്കെ തിരുവചന പ്രകാരം തന്നെ അനേക നൂറ്റാണ്ടുകളായി നിന്നുപോയ അന്യഭാഷ വീണ്ടും ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണ് മറുഭാഷയെന്ന് വേദവാക്യങ്ങൾക്ക് വിപരീതമായി പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരിക്കലും ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ശക്തമായിട്ട് അന്നമ്മ പറഞ്ഞു. എന്നിട്ട് പറയുക, നിങ്ങൾ പറയുന്ന മറുഭാഷ മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ അടയാളമായി പറഞ്ഞിരിക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കും, രോഗികളെ സുഖപ്പെടുത്തും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, ഏത് വിഷം കുടിച്ചാൽ അവർക്ക് ഹാനി ഉണ്ടാകുകയില്ല. ഇതേതെങ്കിലും ഒന്ന് നിങ്ങളുടെ മറുഭാഷയോടുകൂടെ കാണിച്ചു തരാമോ എന്ന് അന്നാമ്മ ചോദിക്കുക. ഈ മറുഭാഷയാകുമ്പോൾ വലിയ തരക്കേടില്ലാതെ ആർക്കെങ്കിലും എങ്ങനെയാലും കാണാ പഠിച്ചൊക്കെ പറയാവുന്ന കേസാണല്ലോ. എന്നാല് Mark 16:18 പറയുന്നുണ്ട്, അത് നമ്മൾ വായിച്ചിട്ടുള്ള വാക്യ Mark 16:18. അവിടെ പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറവ് ഉണ്ടാകുമ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കും, രോഗികളെ സുഖപ്പെടുത്തും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, ഏത് വിഷം കുടിച്ചാലും ഹാനി ഉണ്ടാവുകയില്ല. ഇതിലേതെങ്കിലും നമ്മുടെ കാണിച്ചു തരാമോ? സ്തോത്രം തുത്തു എന്ന ധൃതിയിൽ ശബ്ദം ഉണ്ടാക്കുകയും അത് മറുഭാഷയാണെന്ന് പറയുകയും ചെയ്യാൻ വല്ല പ്രയാസവുമുണ്ടോ? പക്ഷെ അതിന് പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം എന്താണ് എന്ന് എന്നാണ് ചോദിക്കുക. പിന്നെ പാസ്റ്റർ പറയുക, അപ്പോൾ സഭയിൽ മറുഭാഷ ഉണ്ടാകാൻ പാടില്ലെന്നാണോ പറയുന്നത്? ഉടനെ എന്നാമോ മറുപടി പറയുന്നു, അന്യഭാഷ ഒരു വരമാണ്, അത് നിന്നുപോകുമെന്ന് വാക്യമുണ്ട്, നിന്നുപോയതുമാണ്. ദൈവത്തിന്റെ നൽവരമാകുന്ന ഈ ദാനം ദൈവം തിരുമനസ്സാകുമെങ്കിൽ എപ്പോഴോ എപ്പോൾ വേണമെങ്കിലും ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാവുന്നതാണ്, സംശയമില്ല. എന്നാൽ അത് പരിശുദ്ധാത്മാവാസത്തിന്റെ അനിവാര്യമായ അടയാളമായി നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്നുള്ള നിങ്ങളുടെ വാദം തെറ്റു തന്നെയാണ്. അത് വേദാനുസരണവുമല്ല. മറുഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്നോ മറുഭാഷ അത്യാവശ്യമാണെന്നോ വേദപുസ്തകത്തിൽ പറയുന്നില്ല. ആദിമസഭയിൽ തന്നെ ആത്മനിറവുണ്ടായവരെല്ലാം അന്യഭാഷ സംസാരിച്ചതുമില്ല. 1 കൊരിന്ത്യർ 12:30 പറയുന്നുണ്ട്, എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നുണ്ട്, നമ്മളത് വായിച്ചതാ. പ്രവചനപരം ഭാഷാവരത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് 1 കൊരിന്ത്യർ 14:18-19 അത് നമ്മൾ വായിച്ചതാ. ഭാഷാവരത്തെ കൂടാതെ ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ എന്നാണ് 1 കൊരിന്ത്യർ 12:31 പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അന്യഭാഷയുടെ പ്രാധാന്യം വളരെ കുറച്ചാണ് ശ്ലീഹ കാണുന്നത്. അത് സർവപ്രധാനമെന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. കർത്താവ് കൽപ്പിച്ചത് നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകുമെന്ന് മാത്രമാണ്, അല്ലാതെ മറുഭാഷ പറയണമെന്നല്ല. അത് അപ്പോസ്തല പ്രവൃത്തി 1:8 ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 1:8.
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു.
അപ്പൊ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അന്യഭാഷ പറയുമെന്നല്ല ഇവിടെ പറഞ്ഞു, നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്നാ പറഞ്ഞു കേട്ടോ. ആ സാക്ഷികളാകുന്ന കാര്യമാണ്, മറ്റനേക കാര്യങ്ങളുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുക, സർപ്പങ്ങളെ പിടിച്ചെടുക്കുക, മരണകരമായ ഒന്ന് കുടിച്ചാലും ഹാനി വരാതിരിക്കുക. അന്യഭാഷയും അതിന്റെ കൂട്ടത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അന്യഭാഷ മാത്രമാണ് ഏകവും പ്രത്യക്ഷവുമായ അടയാളം, എല്ലാവർക്കും നിർബന്ധമാണ് എന്ന് പറയാനായിട്ട് പാടില്ല എന്ന് അന്നാമ പറയുകയാ. ഉടനെ പാസ്റ്റർ മറുപടി പറയുക, പരിശുദ്ധാത്മ നിറവിൽ സകലതും മറന്ന് ദൈവവുമായി സ്വർഗീയ ഭാഷ സംസാരിക്കുന്നവർക്ക് തന്നെ ഒന്നും നിശ്ചയമില്ലാതെ വരാം. എന്തെന്നാൽ ആ ഭാഷയിൽ ആരും തിരിച്ചറിയുന്നില്ലല്ലോ. 1 കൊരിന്ത്യർ 14:2. അതുകൊണ്ട് മറുഭാഷ പറയുന്നവരെ കുറ്റപ്പെടുത്താൻ പാടില്ലാത്തതാണ്. ഉടനെ അന്നാമ മറുപടി പറയുക, പാസ്റ്ററെ നിങ്ങൾ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അന്യഭാഷാപരം ബോധത്തെ മറിച്ച് തിരിച്ചു കളയുന്നതല്ല എന്ന് പറഞ്ഞ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മളിങ്ങനെ ഭയങ്കര ആത്മാവിൽ അങ്ങ് കയറി കഴിയുമ്പം പറയുന്നവർക്ക് തന്നെ ഒന്നും നിശ്ചയമില്ലാതെ വരാവെന്ന്, അതാണ് പാസ്റ്ററിന്റെ വാദം. ഉടനെ അന്നമ്മ പറയുക, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അല്ല അന്യഭാഷാപരം എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തെ തിരിച്ചു മറിച്ച് കളയുന്നതല്ല. വിശുദ്ധ പത്രോസ് അന്യഭാഷയിൽ സംസാരിച്ചത് അനേക ദേശക്കാർക്ക് അവരവരുടെ ഭാഷകളെ മനസ്സിലായി. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ എത്ര ദൈവം നമുക്ക് തന്നത്. 2 തിമോത്തിയോസ് 1:7 പറയുന്നുണ്ട്, ഒന്ന് വായിച്ച്.
ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്.
അതാ ശക്തിയുടെ സ്നേഹത്തിന്, സുബോധം എന്ന് പറഞ്ഞാൽ പവർ ഓഫ് എ സൗണ്ട് മൈൻഡ്. സുബോധത്തിന്റെ ഒരു ആത്മാവ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചതെന്ന് പറഞ്ഞ ഒരു സൗണ്ട് മൈൻഡ് നമുക്ക് ഉണ്ട് എന്നുള്ളതാ. സുബോധമുണ്ട്. അപ്പൊ ഉള്ള ബോധം കളയുന്ന ആത്മാവല്ല പരിശുദ്ധാത്മാവ് എന്ന് അന്നാമ തെളിയിക്കുക 2 തിമോത്തിയോസ് 1:7 നിന്ന്. ഉടനെ പാസ്റ്റർ പറയാം, അന്നാമേ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ അനുഭവ സാക്ഷ്യം. എനിക്ക് മറുഭാഷാവരം ലഭിച്ചു, ഞാൻ മറുഭാഷ സംസാരിച്ചു, എനിക്കപ്പോ ശരിയായ ബോധമില്ലായിരുന്നു. അന്നാമ ചോദിച്ചു, എപ്പോഴാ അതുണ്ടായത്? ഉടനെ പാസ്റ്റർ മറുപടി പറയാം, കാത്തിരിപ്പ് യോഗത്തിൽ വെച്ചാ. വളരെ നേരം തമ്പേർ താളമേളങ്ങളോടെ പാട്ടുകൾ പാടി വേഗം വേഗം സ്തോത്രം പറയാൻ ആവശ്യപ്പെട്ടു. വേഗത്തിലും ധൃതിയിലും ഞാൻ സ്തോത്രം പറഞ്ഞു. ഒടുവിൽ വ്യക്തമല്ലാത്ത പലതും ഞാൻ പറഞ്ഞു, എങ്കിലും അത് മറുഭാഷയായിരുന്നുവെന്നും അവരെല്ലാം പറഞ്ഞു. വാസ്തവത്തിൽ എനിക്കപ്പോൾ നല്ല ബോധമില്ലായിരുന്നു. ഉടനെ അന്നാമ മറുപടി പറയുക, തമ്പേറിന്റെ മുഴക്കത്തിന്റെയും ഉച്ചസ്വരത്തിലുള്ള പാട്ടുകളുടെയും ദീർഘിച്ചുള്ള ബഹളത്തിൽ ധൃതിയിലും വേഗത്തിലും സ്തോത്രം എന്ന് അനേക പ്രാവശ്യം ഉരുവിടുമ്പോ അപശബ്ദങ്ങൾ ഉണ്ടാകാം, ബോധം മറഞ്ഞെന്നും വരാം. നമ്മുടെ നാട്ടിൽ ഓണക്കാലത്ത് തുമ്പിക്കിരുത്ത് എന്നൊരു കളി നടക്കുന്നുണ്ടല്ലോ. അത് ചില ഭാഗങ്ങളിലൊക്കെ ഉള്ള തെക്കോട്ടൊക്കെ എത്ര ഉണ്ടായിരുന്നു, വടക്കോട്ടൊക്കെ അതുണ്ടെന്ന് തോന്നുന്നു. തെക്കോട്ടും തുമ്പിതുള്ളല് അല്ല തുമ്പിക്കിരുത്ത് എന്ന് പറയുന്ന ഒരു കാര്യം അന്നമ്മ പറയുക, ദീർഘനേരത്തെ പാട്ടും കുരുവയും കേട്ട് തുമ്പിക്കിരുത്ത് ഇരുത്തുന്ന സ്ത്രീയും ബോധമില്ലാതെ വന്നിട്ട് അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കും, തുള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊരു വക മാനസിക വിഭ്രാന്തിയാണ്, അത് മറുഭാഷയല്ല എന്ന് പറയുകയാണ്. ഉടനെ പാസ്റ്റർ പറയുക, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എഫേസ്യർ 4:30 അതിന്റെ അർത്ഥം എന്താണ് എന്ന് പാസ്റ്റർ ചോദിക്കുന്നു. ഉടനെ എന്നാമ പറയുക, നാം ക്രിസ്തുവിന്റെ വകയാണെന്ന് ഉറപ്പുവരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്ര മാമോദീസായാൽ നമുക്ക് ലഭിക്കുന്നു. സ്നാനമേറ്റവരെല്ലാം മുദ്ര കുത്തപ്പെട്ടവരാണ്. ആ മുദ്ര ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, മാഞ്ഞു പോവുകയുമില്ല. പരിശുദ്ധാത്മ മുദ്രയും പരിശുദ്ധാത്മ നിറവും രണ്ടാണ്. ആത്മനിറവ് കുറഞ്ഞും കൂടിയും വരാം, ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നും വരാം, എന്നാലും മുദ്ര നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് മാമോദീസ ആവർത്തിക്കപ്പെടാത്തത്. നമുക്കത് മനസ്സിലായല്ലോ അല്ലെ. സ്നാനമേറ്റവരെല്ലാം ആ മുദ്ര നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആത്മാവിന്റെ നിറവ് കുറഞ്ഞും കൂടിയൊക്കെ വരാം, ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടെന്നും വരാം, എന്നാലും നമുക്ക് ലഭിച്ചേക്കുന്ന ഒരു മുദ്രയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ആ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നാണ് പിന്നെ ഇവിടെ അന്നാമ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നതായ കാര്യം. അതുകൊണ്ടാണ് മാമോദീസ ആവർത്തിക്കപ്പെടാത്തത് എന്നുള്ളത് വീണ്ടും പറയുക. അപ്പൊ സ്നാനത്തിന്റെ മുദ്ര ലഭിക്കുമ്പോൾ മറുഭാഷാവരമുണ്ടാകുമോ? ഉടനെ അന്നാമ്മ മറുപടി പറയും, പാസ്റ്റർക്ക് മനസ്സിലായില്ലേ, സ്നാനമേൽക്കുമ്പോഴൊന്നും അന്യഭാഷ പറയേണ്ട ആവശ്യമില്ല. വേദപുസ്തകത്തിൽ അനേക സന്ദർഭങ്ങളിൽ അനേകർ സ്നാനമേറ്റതായി പറയുന്നു, അവരാരും അന്യഭാഷ പറഞ്ഞില്ല. അനേകർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. മൂന്ന് സന്ദർഭങ്ങളിലല്ലാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ളപ്പോൾ അന്യഭാഷ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിന്റെ ആവശ്യമില്ല. തമ്പയർ അടിച്ചും പാട്ടുകൾ ഉച്ചത്തിൽ ദീർഘനേരം പാടിയും നിർബന്ധിച്ചും ബലാത്കാരം ചെയ്തും മറ്റ് അപശബ്ദങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അന്യഭാഷയാണെന്നൊക്കെ വിളംബരം ചെയ്യേണ്ട ആവശ്യമില്ല. അത് തെറ്റാണ്, വേദവിപരീതമാണ്. വ്യാഖ്യാതാവ് ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് വേദവാക്യമുണ്ട്. കൊരിന്ത്യ സഭക്കാർ അതനുസരിച്ചു. ഇന്നത്തെ പെന്തക്കോസ്തർ അത് അനുസരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല? അത് കൽപ്പനാ നിഷേധമല്ലേ? ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അപ്പോസ്തല പ്രവൃത്തി 5:32 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ വേദാനുസരണം കാര്യങ്ങൾ പറഞ്ഞത് പാസ്റ്റർക്ക് മനസ്സിലായോ? ഇന്നത്തെ രീതിയിലുള്ള നിങ്ങളുടെ മറുഭാഷ തെറ്റും അനാവശ്യവുമാണ് എന്ന് വളരെ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ദിവസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നാമ തെളിയിക്കുക. അപ്പൊ പാസ്റ്റർ പറയും, എനിക്കത് ബോധ്യമായി വരുന്നു, സ്തോത്രം. ഉടനെ അന്നാമ പറയുന്നു, പാസ്റ്ററെ അപ്പൊ ഞാൻ ചുരുക്കി പറയാം. 1 കൊരിന്ത്യർ 14:1 വാക്യങ്ങളിൽ ഭാഷാവരത്തെ പറ്റി പറയുന്നു. ആത്മവരങ്ങൾ വിവിധങ്ങളാണ്. ഒരേ ആത്മാവ് തന്നെയാണ് ഈ വരങ്ങൾ നൽകുന്നത്. ആത്മപ്രകാശനം പൊതുപ്രയോജനത്തിനാണ്. ആത്മാവ് താൻ ഇച്ഛിക്കും പോലെ വരങ്ങളെ അവനവന് പകുത്തു കൊടുക്കുന്നു. ആത്മാവ് ലഭിച്ചവരെല്ലാം അന്യഭാഷകളിൽ സംസാരിക്കണമെന്നില്ല. പ്രവചനപരമാണ് ഭാഷാവരത്തെക്കാൾ മെച്ചം. പ്രവചനപരവും ഭാഷാപരവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് 14-ാം അധ്യായം. ഭാഷാവരം തെളിവില്ലാത്തതും അവ്യക്തവുമാണ്. അന്യഭാഷാ ഭാഷണം കാറ്റിനോട് സംസാരിക്കുന്നത് പോലെ മാത്രം. ആർക്ക് മനസ്സിലാക്കുവാൻ പാടില്ലാത്ത വിധം സംസാരിക്കുന്നവർ ബർബരർ. ഇത് വെറും ബാലിശമാണ്, ഇതൊരുവിധം ഭ്രാന്താണ്. ഇതെല്ലാം വാക്യങ്ങളുണ്ട് കേട്ടോ, 4:1 Cor 14:30, 4:7, 11:30, 1:39, 7:8, 9:11, 11:23, 20 ഈ വാക്യങ്ങളൊക്കെ വെച്ചാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഭ്രാന്താണ് എന്ന് പറയുക. പാസ്റ്റർ പറയാം, അന്നാമ്മേ ഇക്കാര്യങ്ങൾ ഞാൻ ഞങ്ങളുടെ വലിയ പാസ്റ്ററോട് പറയുന്നതാണ്. സ്തോത്രം, ഇതൊക്കെ അറിയാൻ കഴിഞ്ഞത് സന്തോഷം. ഞാൻ ഇറങ്ങട്ടെ. ഉടനെ അന്നാമ്മ പറയാം, എനിക്കും സന്തോഷം, ഇനിയും കാണണം എന്ന് പറഞ്ഞിട്ട് അന്നാമ്മ പാസ്റ്ററെ യാത്ര അയക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ച പ്രധാന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അന്യഭാഷ ആദ്യകാലത്ത് വിശ്വാസത്തിൽ ആൾക്കാരെ ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവനമ്പരം കൊടുത്ത ഒരു അടയാളമാണ്. പക്ഷെ അത് ഏകവും നിർബന്ധവുമായ, പ്രത്യക്ഷവും നിർബന്ധവുമായ അടയാളമായിട്ട് പലരും ഉപയോഗിക്കുകയും അന്യഭാഷ വളരെ നിർബന്ധം, എല്ലാവരും പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുകയൊക്കെ ചെയ്യുന്നു. 1 കൊരിന്ത്യർ 14:1 വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ കിട്ടിയ അവസരങ്ങളിലെല്ലാം അന്യഭാഷ സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ വളരെ വിശദമായിട്ട് അന്നാമ്മ വിശദീകരിച്ചു കൊടുത്തപ്പം ഒരുവിധം തൃപ്തിയായിട്ട് പാസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങി. അതാണ് നമ്മൾ ഈ ഇവിടെ കണ്ടത്. നമ്മുടെ സഭയിൽ അന്യഭാഷ ഇപ്പൊ നമ്മൾ സംസാരിക്കാത്തത് അന്യഭാഷ അടയാളമായിരിക്കുന്നത് അവിശ്വാസികൾക്കാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് വേദവചനമുണ്ട്. അതുകൊണ്ട് അവിശ്വാസികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവര് അന്യഭാഷ പറഞ്ഞോട്ടെ, ഇല്ലെങ്കിൽ എന്റെ ഭാഷ പറഞ്ഞാൽ. ഈ അന്യഭാഷ പറയുന്നത് അവിശ്വാസികൾക്ക് വേണ്ടിയായിരിക്കാം, അവിശ്വാസികൾ ഉള്ളിടത്തായിരിക്കാം. വിശ്വാസികൾ കൂടി വരുന്നിടത്ത് നമ്മൾ ഇത് പറയേണ്ട കാര്യമില്ല. ബുദ്ധി കൊണ്ട് 5 വാക്ക് പറഞ്ഞാലും മതി എന്നുള്ള പോലും സ്ലിഹയുടെ അതേ ചിന്താഗതി തന്നെയാണ് സഭയ്ക്കുമുള്ളത്. എന്നാൽ അന്യഭാഷ നിന്നു പോകും എന്നൊരു വാക്യം ഉണ്ട്. അത് നിന്നുപോയോ ഇല്ലയോ, നമുക്ക് കൃത്യമായി അത് നിന്നുപോയി കഴിഞ്ഞു എന്ന് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് എനിക്കറിയത്തില്ല. സകലത ഉചിതമായും ക്രമമായും നടക്കട്ടെ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മൾ വായിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് സഭയിൽ അന്യഭാഷ പറയാത്തത്. പരിശുദ്ധാത്മാവിന്റെ ഏകവും പ്രത്യക്ഷമായ അടയാളമല്ല അന്യഭാഷ എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഒരു 5 മിനിറ്റ് കൂടിയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ മുദ്ര എന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണെങ്കിലും പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യം ഒന്ന് വായിക്കണം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 22 മുതലുള്ള വാക്യം എന്തിനായി വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിശുദ്ധ മൂറോൻ പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. എന്തുകൊണ്ടാണ് തൈലം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിട്ട് സ്വീകരിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ എനിക്ക് തോന്നിയത്, അത് നിങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരണമെന്ന്. അതുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതും കൂടെ ഒന്ന് പഠിക്കാം, സമയം നഷ്ടപ്പെടുത്തണ്ട. എക്സോഡസ് ചാപ്റ്റർ നമ്പർ 30 വേഴ്സ് നമ്പർ 22 ഓൺവേർഡ്സ് പെട്ടെന്ന് വായിച്ചോട്ടെ.
യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും, അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും, 500 ശേക്കൽ വരണത്തുലിയും ഒരു ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം.
അതായത് അഭിഷേക തൈലം, അനോയിന്റിങ് ഓയിൽ എങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്നാ പറയുന്നത് കേട്ടോ. അതിന്റെ ഒരു വിശദീകരണമോ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. പെട്ടെന്ന് വായിച്ചു വായിച്ചു. ഹലോ, വായിച്ചു കേക്കാം. ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ, അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷിപ്പെട്ടവും മേശയും അതിന്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിന്റെ ഉപകരണങ്ങളും ധൂപപീഠവും ഹോമയാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിന്റെ കാലും അഭിഷേകം ചെയ്യണം. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ. 29-ാം വാക്യം, അവ അതിവിശുദ്ധമായിരിക്കണം, അവയെ ശുദ്ധീകരിക്കണം, അവയെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. അതായത് ഈ അഭിഷേകതയിലും തൊടുന്നത് വിശുദ്ധിക്ക് വേണ്ടിയാണെന്ന് പറയുക. അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, ഇത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേകതൈലമായിരിക്കണം. ഇങ്ങനെ വേണം അഭിഷേകതൈലം ഉണ്ടാക്കാൻ. അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്, അതിന്റെ യോഗപ്രകാരം എന്ന് പറഞ്ഞാൽ വെറുതെ ഒഴിച്ചു കളയരുത് എന്നുള്ള അർത്ഥത്തിലാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ യോഗപ്രകാരം അതുപോലെ ഉള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയും അരുത്. അത് വിശുദ്ധമാകുന്നു, അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്ന് അന്യന് കൊടുക്കുന്നവനെയും അവന്റെ ജനത്തിൽ നിഷേധിച്ചു കളയണം. അപ്പൊ ഈ ക്രമീകരണങ്ങളെല്ലാം പറഞ്ഞിട്ട് ഹോമയാന്തയും പറയും, ഇതാണ് അഭിഷേക അനോയിന്റിങ് ഓയിൽ, അത് തലയിൽ ഒഴിക്കാനായിട്ടുള്ളതാ. നമ്മൾ ഇന്ന് മൂറോൻ എന്ന് പറയുന്നത് സ്നാനാർത്ഥിയെ നമ്മൾ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയാട്ട്. അതായത് പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്യാനായിട്ട് ഈ അഭിഷേക തൈലം ഉപയോഗിച്ചിരുന്നു. രാജാവ്, പ്രവാചകൻ, പുരോഹിതൻ, ഇത് മൂന്നും കൂടെ മിസിഹ, ക്രൈസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം, യേശു എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് രക്ഷകനാണെന്നുള്ളത് അറിയാം. മിസിഹ എന്ന വാക്കിന്റെ അർത്ഥം ദ അനോയിന്റഡ് വൺ എന്ന, മിസിഹയാണ് അവർ കാത്തിരുന്നത്, ക്രൈസ്റ്റിനെയാ കാത്തിരുന്നേ. അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് നമുക്കറിയാം സ്വർണം, മീറ കുന്തിരിക്ക, ഇതിനെ മിറ എന്നാണ്, MYRRH മൂറോൻ എന്നാണ് ഈ വാക്ക് ഈ തൈലത്തിനെ പറയുന്നത്. MYRRH മിർ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മൂറോൻ, നമ്മൾക്ക് പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിട്ട് കിട്ടുന്ന മൂറോനാണിത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് സ്വർണം, മീറ അല്ലെങ്കിൽ മൂറോൻ, കുന്തിരിക്കും, ഇത് മൂന്നോ കാഴ്ചവെച്ച് എന്താ അർത്ഥം? സ്വർണം യേശു രാജാവാണ്, മൂറോൻ യേശു ക്രിസ്തു പുരോഹിതനാണ്, യേശു ക്രിസ്തു പ്രവാചകനാണ്, കുന്തിരിക്കം യേശു ക്രിസ്തു പുരോഹിതനാണ്. അപ്പൊ സ്വർണവും പൊന്നും മീറയും കുന്തിരിക്കും യേശു ക്രിസ്തുവിന് കാഴ്ചവെച്ചു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരേ സമയം രാജാവും പ്രവാചകനും പുരോഹിതനുമാണ്. പഴയ നിയമത്തിൽ ആരും ഈ മൂന്ന് പദവി ഒരുപോലെ കിട്ടിയിട്ടില്ല. ശൗല് പ്രവാചകനായിരുന്നു, രാജാവുമായിരുന്നു, പക്ഷെ പുരോഹിതനല്ലായിരുന്നു. ദാവീദ് രാജാവുമായിരുന്നു, പിന്നെ പൗരോഹിത്യ ശുശ്രൂഷ രാജാവിന് കിട്ടിയില്ല. അപ്പൊ അങ്ങനെ പലർക്കും പലതാ ദൈവം കൊടുത്തിരുന്നത്. ഇത് മൂന്നും കൂടെ ഒന്നിച്ചത് യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് അനോയിന്റഡ് വൺ എന്ന് പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തു, നമ്മൾ അടവി തരുക്കളിനിടയിൽ നിന്നുള്ള പാട്ടിനകത്തൊരു പാട്ട് പാടും, പകർന്ന തൈലം പോൽ നിന്നാമം പാലിൽ സൗരഭ്യം വീശുന്നതാൽ, പകർന്ന തൈലം പോൽ നിന്നാമം, ഈ പാട്ട് അത് തകർന്നു വയലുമ്പോൾ നിന്നാമോ നമ്മൾ പാടുന്നത് ഉത്തമഗീതം ഒന്നാം അധ്യായം രണ്ടാം വാക്യമാണ്. നിന്റെ ഉത്തമഗീതം സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 2. എന്താണ് ചോദിച്ചാൽ, നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മൂറോൻ എന്നുള്ള വാക്ക് സഭയിൽ വേര് പിടിച്ച് യേശുക്രിസ്തുവിന്റെ അഭിഷേക തൈലമായി, യേശുക്രിസ്തുവിന്റെ നാമം തന്നെ പകർന്ന തൈലം പോലെ നിൻ നാമം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഇറ്റ്സെൽഫ് ഒരാളുടെ പേരാണല്ലോ, അയാളുടെ സത്തയാണ് ആ പേരെന്ന് പറയുന്നത്. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇറ്റ്സെൽഫ് തൈലമാണ്, മൂറോനാണ്, അവൻ അനോയിന്റഡ് വൺ ആണ്. അത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടുന്ന് എടുത്തേക്കുന്നേ, അത് എല്ലാവരും അംഗീകരിക്കുന്നതായ കാര്യമാണ്. അപ്പൊ യേശു ക്രിസ്തു തന്നെ അഭിഷേക തൈലമാണ്. മിർ എന്നുള്ള വാക്ക് ഇവിടെ പഴയ നിയമത്തിൽ ഉത്തമഗീതം ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഉപയോഗിച്ചേക്കുന്നേ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മുദ്രയായി, അതായത് നമുക്കറിയാം പഴയ നിയമത്തിൽ ഈ അഭിഷേക തൈലം ഉപയോഗിച്ചപ്പോൾ എല്ലാം പരിശുദ്ധാത്മാവ് വന്നു. ദാവീദിന് അഭിഷേകം കിട്ടിയപ്പം പരിശുദ്ധാത്മാവിനെ കിട്ടി, ആത്മാവ് വന്നു എന്ന് കാണുന്നുണ്ട്. ശിംശോനെ അഭിഷേകം ചെയ്തപ്പം പരിശുദ്ധാത്മാവിനെ കിട്ടി, ശൗലിനെ അഭിഷേകം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടി, ശലോമോനെ അഭിഷേകം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടി, ശമൂവേലിനെ അഭിഷേകം ചെയ്തപ്പോ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ അഹ്റോനെയും മക്കളെയും എല്ലാം ഈ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തപ്പോ പരിശുദ്ധാത്മാവിനെ കിട്ടി, ആത്മാവ് വന്നവരുടെ മേൽ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആവാസം ആദിമസഭയിൽ, പിന്നീട് യേശു ക്രിസ്തു മിശിഹായാണ്, ആ യേശു ക്രിസ്തുവിന്റെ നാമം പരിമള തൈലം തന്നെയാണ് അവന്റെ നാമം. ആ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിട്ട് സഭയിൽ ആദിമകാലത്ത് പല രൂപത്തിൽ വന്നു. പ്രാവ്, തീയ്, ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ്. എന്നാൽ സഭ വളർന്നു വന്ന സമയത്ത്, സ്നാനം കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കണം പരിശുദ്ധാത്മാവിന്റെ അടയാളം എന്നുള്ളത്, അത് ഇപ്പോഴും നമുക്കറിയാം. പ്രത്യേക തൈലം മേൽപ്പത്തക്കാരെല്ലാം 40 ദിവസം ഉപവസിച്ച് അവരെല്ലാം പ്രാർത്ഥിച്ച് പ്രത്യേകമായി അവർ മാത്രം കൂടിയിരുന്ന് ഇതിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത്, ഇത് മാത്രമല്ല മറ്റു ക്രമീകരണങ്ങളും കൂടെ ഒക്കെ ചെയ്താണ് അതിന്റെ പ്രത്യേക കൂട്ടുപ്രകാരമാണ് മൂറോൻ ഉണ്ടാക്കുന്നത്. 40 ദിവസം അവർ പ്രാർത്ഥിച്ച് മൂറോൻ കൂദാശയാണ് ഏറ്റവും ശ്രേഷ്ഠമായ കൂദാശ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിലേക്ക് ലഭിക്കുന്നു. ആ പകർന്ന തൈലത്തിലൂടെ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ശക്തി ജനങ്ങളിലേക്ക് വരുന്നു. ആ തീർച്ചയായിട്ടും ആ തൈലത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. അത് തൈലം പുരട്ടി രോഗികളെ സൗഖ്യമാക്കി, മർക്കോസ് 6-ലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. രോഗികളെ സൗഖ്യമാക്കുന്ന നമുക്ക് കാണാം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അടയാളമായിരിക്കുന്ന പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന മൂറോൻ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് മുദ്രയായിട്ട് ലഭിക്കുകയും ചെയ്യുകയാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കിട്ടിയതുകൊണ്ടും ആ മുദ്ര എന്നുള്ളത് മനസ്സിലൊന്ന് സ്ട്രൈക്ക് ചെയ്തത് കൊണ്ടും നിങ്ങളോട് ഇതൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നിയത് കൊണ്ടും ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആ പരിശുദ്ധാത്മാവിന്റെ മുദ്ര. വൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്ന പരിശുദ്ധാത്മാവിനെ ആ ആവാസത്തിൽ വളരുവാൻ തക്കവണ്ണമാണ് നമുക്ക് സാധിക്കേണ്ടത്. ഇനി കാത്തിരിപ്പിന്റെ ദിവസങ്ങളൊക്കെ വരുന്നുണ്ട്. അന്ന് പുതിയതായിട്ട് കിട്ടാൻ കാത്തിരിക്കുകയല്ല, നമ്മുടെ പഴയ കാത്തിരിപ്പിന്റെ ഓർമ്മയെ പുതുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ കത്തിച്ച് ജ്വലിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതും കൂടി പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമല്ല അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
നന്ദി പറയുന്നു. വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് അച്ഛൻ എടുത്തത്, പല സംശയങ്ങളും മാറി. വളരെയധികം നന്ദി അച്ഛനെ. ഭാവിയിൽ ദൈവം അച്ഛനെ വളരെ നല്ലതായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വേറെ വേറെ അനൗൺസ്മെന്റ് ഇല്ല.
ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ജയമുള്ള സ്ത്രീബായൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളെ ഞങ്ങളെ ശമിച്ചുകൊള്ളണമേ. ശ്രീമായ കർത്താവ്, നേരക്കലും കാലമൊക്കെ എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംശ്രവാസം കൂട്ടായ്മേ ഞങ്ങളെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് കർത്താവേ ഞങ്ങളുടെ കൂട്ടായ്മയോടും ഞങ്ങളുടെ സഭാജീവിതത്തോടും വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ഇന്ന് ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.